പ്രിയ സഹോദരന്മാരെ, ക്രിസ്തുവിൽ സ്നേഹവന്ദനം. നമ്മള് നമ്മുടെ ദൈവവചന പഠനത്തിന്റെ 14-ാമത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞു വന്ന ആ മെയിൻ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ബാക്കിലേക്ക് പോയി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ റീഎംഫസൈസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുകയായിരുന്നു. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഡിസേൺമെന്റ് അല്ലെങ്കിൽ വിവേചനം എത്രമാത്രം ഉണ്ടാവണം എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചത്. നമ്മുടെ പ്രധാന സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് മാറിയാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ അത് വളരെ ആവശ്യമാണ്. ഈ പ്രധാനപ്പെട്ട സന്ദേശം മനസ്സിലാകണമെങ്കിൽ, അത് ലൺലിഫൈ ആയി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ആ കാര്യം കൂടി മനസ്സിലാക്കിയെങ്കിലേ ഒക്കെ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചത്. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനമോ നമ്മൾ ദൈവവചനം എന്ന രീതിയിലുള്ള പ്രസംഗങ്ങളോ കേൾക്കുമ്പോൾ നമുക്കൊരു യഥാർത്ഥത്തിലുള്ള വിവേചനം ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവം നമ്മുടെ അടുത്ത് ആഗ്രഹിക്കുന്നതും ദൈവവചനത്തിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയുമാണ്. അത് മൂന്ന് തരത്തിൽ നമ്മൾ വിവേചിക്കണം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ വ്യക്തികളെ വിവേചിക്കണം എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നു. അതാണ് മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 16 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ വ്യക്തികളെ വിവേചിക്കണമെന്ന് പറഞ്ഞു. അവരെ വ്യക്തികളെ വിവേചിക്കുന്നത് നമ്മൾ അവരുടെ ആത്മാവിന്റെ ഫലങ്ങൾ വെച്ചിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ആ വാക്യങ്ങൾ കൂടി പെട്ടെന്ന് എടുക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 7-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുള്ളൂ. അന്നേരം അവിടെ പേഴ്സൺസിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അന്നേരം ഇത് കള്ളപ്രവാചകന്മാരാണ്. അവർ പുറമേ മാത്രമാണ്, അവരുടെ വേഷത്തിൽ മാത്രമാണ് അവർ ആ ഒരു ആടുകളുടെ രൂപമുള്ളത്. അകത്ത് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. അവർ നിങ്ങളെ വഞ്ചിച്ച് കളയാനുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ വരുന്ന വ്യക്തികളാണ് കള്ളപ്രവാചകന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ എങ്ങനെയാണ് വിവേചിക്കേണ്ടതെന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം. അന്നേരം അവരുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സുവിശേഷ പ്രവൃത്തികളോ അവരുടെ പ്രസംഗങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടല്ല തിരിച്ചറിയേണ്ടത്. കാരണം താഴേക്ക് വരുമ്പോൾ അവരുടെ റിലീജിയസ് വർക്കുകൾ താഴെ പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യ പ്രവൃത്തികൾ ചെയ്തിട്ടില്ല എന്ന് പലരും എന്നാൽ നൽകും. അന്നേരം അവരുടെ റിലീജിയസ് വർക്ക്, അവരുടെ അത്ഭുത പ്രവൃത്തി ഇതുകൊണ്ടൊന്നുമല്ല അവരെ വിവേചിക്കേണ്ടത്, അവരുടെ ആത്മാവിന്റെ ഫലം കൊണ്ടാണ്. അന്നേരം അവർ അവിടെ വ്യക്തികളെയാണ് വിവേചിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ അങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ബൈബിൾ വ്യക്തമായിട്ട് പറയുകയാണ്, അവർ കള്ളപ്രവാചകന്മാരാണ്. അന്നേരം ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ക്രിസ്തീയ ലോകത്തിൽ, ക്രിസ്തീയ സർക്കിളിൽ അനേകം കള്ളപ്രവാചകന്മാരുണ്ട്. കർത്താവിന്റെ കാലത്തുണ്ടായിരുന്നു, അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അപ്പോസ്തലന്മാർ ഇവരെ പറ്റി വളരെ വ്യക്തമായിട്ട് വാൺ ചെയ്യുന്നു, യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും. അന്നേരം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ വിവേചിക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അന്നേരം അങ്ങനെയുള്ള വ്യക്തികളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത്. അതിന്റെ പത്രോസിന്റെ ലേഖനം, അതിന്റെ 2 പത്രോസ്, അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ പത്രോസ് ഇവരെ പറ്റി പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഈ ലേഖനങ്ങളുടെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ് ഈ കള്ളപ്രവാചകന്മാരെ പറ്റിയും ദുരുപദേഷ്ടാക്കന്മാരെ പറ്റിയുള്ള ഉപദേശം കൂടുതലായിട്ട് അവർ പറയുന്നത്. ഏറ്റവും ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായിട്ടുള്ള, അല്ലെങ്കിൽ ലേഖനങ്ങളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായിട്ടുള്ള യൂദാരുടെ ലേഖനം, ആ ലേഖനം മുഴുവൻ അതിനെപ്പറ്റിയാണ് പറയുന്നത്. അന്നേരം അതിന്റെ നമുക്ക് മനസ്സിലാക്കണം അതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അവരുടെ എണ്ണം കൂടി വരുമ്പോഴാണ് ആ വാണിജ്യം കൂടുന്നത്. അന്നേരം പത്രോസും അവസാനത്തെ ലേഖനങ്ങളിലേക്ക് വരുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും ഇതേപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. 2 പത്രോസ് അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അവരെ പറ്റി പറയുമ്പോൾ പറയാണ്, അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും എന്ന് പറയാണ്. താഴേക്ക് അനേക ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അന്നേരം നിങ്ങളെ വിറ്റുകളയാനായിട്ട്, നിങ്ങളെ കൊള്ളയടിക്കാനായിട്ട് തക്ക ദ്രവ്യാഗ്രഹത്തിൽ കൗശലം വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കാൻ കഴിയുന്നവരാണ്. താഴേക്ക് വരുമ്പോൾ അവരെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, അവർ ദ്രവ്യാഗ്രഹത്താൽ അഭ്യാസം തികഞ്ഞവരാണ്. 14-ാമത്തെ വാക്യം. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്കിൽഡ് ആൾക്കാരാണ്. അന്നേരം ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് പലർക്കും അറിയില്ല. അന്നേരം ഞാന് ഈ രീതിയിൽ ഇത്രയും എംഫസൈസ് ചെയ്യാനായിട്ട് പറയുന്ന കാര്യമൊന്നും പലപ്പോഴും പല ആൾക്കാരും എന്റെ അടുത്ത് മെസ്സേജ് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ആഴ്ച ഞാനിത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരന്റെ മെസ്സേജ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം നഷ്ടപ്പെടത്തില്ലായിരുന്നു പറഞ്ഞു. എന്റെ പൈസ മുഴുവൻ പല ആൾക്കാർ ഇത് പോലെ പറ്റിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞത് ഞാൻ 10 വർഷമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണിത്, ബ്രദർ ഇത് കേൾക്കാനായിട്ട് ലേറ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലരുടെയും പലപ്പോഴും ഈ ലോകത്തിലുള്ള കള്ളന്മാരെക്കാൾ കൂടുതൽ കള്ളന്മാർ ക്രിസ്തീയ ലോകത്തിലുണ്ട്. ഇത് അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ട്, വീണ്ടും അപ്പോസ്തലന്മാർ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് വാൺ ചെയ്യുന്നുണ്ട്. തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തിയോസ് അതിന്റെ 3:6 വാക്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും അവിടെ വീണ്ടും പറയാണ്, അവർ ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി തുജിക്കുന്നതായിത്തീരും, അങ്ങനെയുള്ളവരെ വിട്ടൊഴിക്കുക, വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അതീന്ദ്രായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുന്നവർ ഇങ്ങനെയുള്ളവരാകുന്നു. അന്നേരം ഇങ്ങനെയുള്ള വ്യക്തികളെപ്പറ്റി വ്യക്തമായിട്ടുള്ള വാണിങ് ദൈവം പഠിപ്പിക്കുന്നു. അവർ വളരെ ഡേഞ്ചറസ് ആണ്. അവര് ശരിക്കും മനുഷ്യരെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ വന്നിരിക്കുന്ന പാപം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. കർത്താവ് അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, പാപം പ്രാക്ടീസ് ചെയ്യുന്നവരെ എന്നെ വിട്ടു പോകും എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെ പറ്റിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ എങ്ങനെയാണ് നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്? എന്നാൽ അവരുടെ ഫലങ്ങൾ കൊണ്ടാണ് അവരെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു വ്യക്തി നല്ല വ്യക്തിയാണോ എന്ന് അറിയാനായിട്ട് കഴിയുന്നത്? പിന്നെ പ്രധാനമായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ സഭകളിൽ നമ്മൾക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്യരുത്, ഇല്ലെങ്കിൽ അലോ ചെയ്യരുത്. അതൊരു വാണിംഗ് ആണ് ദൈവവചനത്തിലുള്ളത്. പ്രത്യേകിച്ച് ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം പ്രയോഗിക്കുന്നവരെ, അങ്ങനെ നമുക്കൊരാളിനെ പറ്റി അറിയില്ലെങ്കിൽ, ആ വ്യക്തിയുടെ കുടുംബജീവിതത്തെ പറ്റി അറിയില്ലെങ്കിൽ, ആ വ്യക്തി എങ്ങനെയാണ് മക്കളെ വളർത്തുന്നതിനെ പറ്റി അറിയില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ പണത്തോടുള്ള ആറ്റിറ്റ്യൂഡ് അറിയില്ല എങ്കിൽ, അങ്ങനെയുള്ളവരെ നിങ്ങളുടെ സഭയിലേക്ക് നിങ്ങൾ വിളിച്ചാൽ, ഇല്ലെങ്കിൽ അലോ ചെയ്തു കഴിഞ്ഞാൽ, അവർ നിങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള സാധ്യത. അങ്ങനെ അനേക ആൾക്കാർക്ക് പണം നഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറെ പൈസയുണ്ട്, ആ പൈസ നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാം. പല രീതിയിൽ ആൾക്കാർ അല്ലേ, ക്രിസ്തീയ ലോകത്തിൽ അല്ലാതെയും ആൾക്കാർ പണം പറ്റിക്കുന്നവരുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ കൗശലത്തിൽ, ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞവർ പണം കുറെ ഉള്ളവരുടെ ബുദ്ധിയില്ലാത്തവരുടെ പണം അടിച്ചുകൊണ്ട് പോകും. അന്നേരം ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പല രീതിയിൽ കാര്യങ്ങൾ പഠിക്കാം. നിങ്ങൾക്കൊന്നുകിൽ പണം നഷ്ടപ്പെടുത്തി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാതെ ചില ബുദ്ധി ഉപദേശങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അന്നേരം ഞാൻ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാതെ, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഷ്ടം സഹിച്ച് കാര്യം പഠിക്കുന്നതിനേക്കാൾ ഒരു ഉപകാരപ്രദമായ കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നമേ ചില ബുദ്ധി ഉപദേശങ്ങൾ കേട്ടിട്ട് കാര്യം മനസ്സിലാക്കാം. അന്നേരം ഒന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ വ്യക്തിപരമായിട്ട് ഇങ്ങനത്തെ റാവനസ് വൂൾഫുകൾ ക്രിസ്തീയ ലോകത്തിലുള്ളതുകൊണ്ട് വളരെ ദൈവമക്കൾ സൂക്ഷിക്കണം. ഈ പ്രസംഗിക്കാൻ വേണ്ടി ചാൻസ് നോക്കി നടക്കുന്നവർ, വിസിറ്റിംഗ് കാർഡുകളും കൊണ്ട് ഞങ്ങൾക്കൊരു ഒരു പ്രോഗ്രാം തരണമെന്ന് പറഞ്ഞു വരുന്നവർ, ഗൾഫിലൊക്കെ വിസയും എടുത്ത് ഒരു ചാൻസ് അന്വേഷിച്ച് വരുന്നവർ, ഒരിക്കലും ഇങ്ങനെയുള്ളവരെ ദൈവസഭകൾ കയറ്റരുത്. അങ്ങനെ ഒരിക്കലും അപ്പോസ്തലന്മാർ അങ്ങനെയല്ല ചെയ്തിരുന്നത്. അപ്പോസ്തലന്മാരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നില്ല. ആദിമ ദൈവസഭ ദൈവസഭയിലേക്ക് വ്യക്തികളെ സ്വീകരിച്ചിരുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതായത് ഞാൻ പറഞ്ഞത്, ഒന്നാമത്തേത് വ്യക്തികളെയാണ് വിവേചിക്കേണ്ടത്. വ്യക്തികളെ വിവേചിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ഉദ്ദേശം തന്നെ തെറ്റായതുകൊണ്ടാണ് വ്യക്തികളെ വിവേചിക്കേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ ചതിയിൽപ്പെടാനായിട്ടുള്ള സാധ്യത വളരെയധികമുണ്ട്. ഓക്കെ, രണ്ടാമത് ദൈവവചനം പഠിപ്പിക്കുന്നത് ഉപദേശത്തെ വിവേചിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ രണ്ടാമത് വരുമ്പോൾ വ്യക്തികൾ നല്ലവരായിരിക്കാം, ഒരു ദുരുദ്ദേശത്തോടുകൂടി നിങ്ങളുടെ പണമോ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പലതരത്തിലുള്ള കാര്യങ്ങളോ ചൂഷണം ചെയ്ത് നിങ്ങളെ വഞ്ചിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വരുന്നവരായിരിക്കത്തില്ല. പക്ഷെ അവരുടെ ഉപദേശം ചിലപ്പോൾ തെറ്റിപ്പോയിരിക്കാം. എന്നിട്ട് ഈ ഉപദേശത്തെ വിവേചിക്കണമെന്ന് ദൈവനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, ബെരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരേക്കാൾ ഉത്തമരായിരുന്നു. അവർ റൈറ്റായിട്ടുള്ള ആളുടെയും ഡോക്ടറിനെ വിവേചിച്ചു. ഇതേ കാര്യമാണ് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് സഭയിലുള്ളവരടുത്ത് പറഞ്ഞിരിക്കുന്നത്, പ്രവാചകന്മാർ പ്രവചിക്കുമ്പോൾ ബാക്കിയുള്ളവർ വിവേചിക്കട്ടെ എന്ന് പറഞ്ഞു. ആ പ്രവാചകന്മാർ തന്നെയാണ്, അവർ കള്ളപ്രവാചകന്മാരല്ല. ഞാൻ പറഞ്ഞ ആദ്യത്തേത് കള്ളപ്രവാചകന്മാരാണ്, രണ്ടാമത്തേത് യഥാർത്ഥ പ്രവാചകന്മാർ തന്നെയാണ്. പക്ഷെ അവരുടെ ഉപദേശത്തെ, അവരുടെ ഡോക്ടറിനെ വിവേചിക്കണം, അവർ പറയുന്നത് എന്താണെന്നുള്ളത് വിവേചിക്കണം. അതുകൊണ്ട് തന്നെയാണ് തെസ്സലോനിക്കർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, പ്രവചനം തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് സകലവും വിവേചിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറയുന്നത് രണ്ട് വ്യക്തിയ കാര്യങ്ങളാണ്, ഒന്ന് കള്ളപ്രവാചകനാണ്, രണ്ടാമത്തേത് കള്ളപ്രവാചകനല്ല, വ്യക്തി ശരിയാണ് പക്ഷേ ഉപദേശം തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരുടെ നല്ല വ്യക്തികളായിരിക്കാം ചിലപ്പോൾ, അവരുടെ ഒരു റൈറ്റ് ഉദ്ദേശമായിരിക്കാം, പക്ഷെ ഡോക്ടറിനായിരിക്കാം തെറ്റിപ്പോകുന്നത്. അന്നേരം ഇവിടെ അമേരിക്കയിൽ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും നല്ല ക്രിസ്ത്യാനികൾ, സോറി ക്രിസ്ത്യാനികൾ എന്നുള്ള വാക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല, ഇല്ലെങ്കിൽ ക്രിസ്തീയ ഉപദേശം പഠിപ്പിക്കുന്നവർ എന്ന രീതിയിലുള്ള ഏറ്റവും നല്ല വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കേട്ടിടത്തോളം മോർമോൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ തെരവിട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം വളരെ നല്ലതാണ്, അവരുടെ പെരുമാറ്റം വളരെ നല്ലതാണ്, വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. എന്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ അമേരിക്കയിൽ ഒരു അസൈൻമെന്റിന് വേണ്ടിയിട്ട് വന്നു. അന്നേരം അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള നല്ലൊരു ക്രിസ്ത്യാനി, വളരെ നല്ലൊരു ക്രിസ്ത്യാനി, അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ ചർച്ചയിൽ പോകാന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ആ വ്യക്തിയുടെ ചർച്ചയിൽ പോയി. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം ഒരു മോർമോൺ ആയിരുന്നു, മോർമോൺ ചർച്ചിന്റെ ഭാഗമായിരുന്നുള്ളൂ. മോർമോൺ ഡോക്ടറിനെ പറ്റി ഞാൻ അധികം വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല, എന്റെ വിഷയം അല്ലാത്തതുകൊണ്ട്. ഞാൻ അന്നേരം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുമ്പോൾ ആ ഡോക്ടറിനാണ് തെറ്റിപ്പോകുന്നത്, പക്ഷെ ആൾക്കാർ നല്ല വ്യക്തികളായിരിക്കാം. അന്നേരം അവിടെ അവരുടെ ഉപദേശത്തെയാണ് വിവേചിക്കേണ്ടത്. ഉപദേശം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. മൂന്നാമത്തേത്, ഇത് ആദ്യത്തെ രണ്ടും ശരിയായിരിക്കാം അല്ലെ, റൈറ്റ് പേഴ്സണുമായിരിക്കാം, റൈറ്റ് ഡോക്ടറുമായിരിക്കാം, പക്ഷെ റോങ് സ്പിരിറ്റ് ആയിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ പ്രസംഗങ്ങളുടെയും റൈറ്റ് സ്പിരിറ്റിലാണോ പറയുന്നതെന്നുള്ളൂടി പരിശോധിക്കാനായിട്ട് ദൈവം നമ്മളിത് ആവശ്യപ്പെടുന്നു. അന്നേരം ഈ ചിലപ്പോൾ ഈ മൂന്നും തെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, കള്ളപ്രവാചകന്മാരായിരിക്കാം, കള്ള ഡോക്ടറുമായിരിക്കാം, കള്ള സ്പിരിറ്റുമായിരിക്കും, പക്ഷെ ഇങ്ങനെ ആവണമെന്നില്ല. അന്നേരം ഇവിടെ ഡിസേൺമെന്റ് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണിത്. അന്നേരം മൂന്നാമത്തെ കൂട്ടരയിലേക്ക് വരുമ്പോഴേക്കും റൈറ്റ് ഡോക്ടറിനും നമുക്ക് അറിയാവുന്ന ആളായിരിക്കാം. ഇതിന്റെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശത്തിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലെല്ലാം യോജിക്കണമെന്നെല്ലാം പ്രധാനപ്പെട്ട ഉപദേശങ്ങളെല്ലാം ശരിയായിരിക്കാം, പക്ഷെ അദ്ദേഹം അങ്ങനെയുള്ളവരെ നമുക്ക് സഭയിൽ വിളിക്കാം, നമുക്ക് സഭയിൽ പ്രസന്റ് ചെയ്യാം, പക്ഷെ അപ്പോഴും നമ്മൾ വിവേചിക്കണം ആ വ്യക്തി പറയുന്ന സ്പിരിറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഹ്യൂമൻ സ്പിരിറ്റിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞേക്കാം, അദ്ദേഹത്തിന്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞേക്കാം, അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞേക്കാം. അവിടെയും നമുക്കൊരു വിവേചനം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് അതിനെ വിവേചിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒരു വ്യക്തി പറയുന്ന സ്പിരിറ്റും വിവേചിക്കണം. അന്നേരം അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങളെ അറിയിച്ചു തരും. അന്നേരം പരിശുദ്ധാത്മാവ് നമ്മളുടെ അടുത്ത് പറയും, ഈ വ്യക്തി പറഞ്ഞതുപോലെയാണോ യേശുക്രിസ്തു പറയുന്നത്, അപ്പോസ്തലന്മാരായിരുന്നെങ്കിൽ നമ്മളെപ്പോഴും ഒരു പ്രസംഗം കേൾക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുമായിരുന്നോ, ഇങ്ങനെയായിരുന്നോ പറയുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കാനായിട്ട് ശ്രമിക്കണം. നേരെ തിരുവെഴുത്തിൽ നിന്ന് അല്ലെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് കർത്താവിനെ പറ്റിയുള്ള ബോധ്യം തരും, കർത്താവിൽ നിന്നെടുത്ത് നമുക്ക് പറഞ്ഞു തരും. നേരെ നമ്മളെപ്പോഴും രണ്ട് കൂട്ടരും പരിശുദ്ധാത്മാവിലായിരിക്കണം. ശരിക്കും ദൈവവചനം പ്രസംഗിക്കുന്ന ആളും പരിശുദ്ധാത്മാവിലായിരിക്കണം, കേൾക്കുന്ന ആളും പരിശുദ്ധാത്മാവിലായിരിക്കണം. ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തികൾ ഇപ്പൊ റൈറ്റ് ആയിട്ടുള്ള ഉദ്ദേശത്തോടുകൂടിയും റൈറ്റ് ഡോക്ടറിനോടുകൂടിയും പ്രസംഗിക്കുമ്പോഴും നമ്മളെപ്പോഴും ഒരു റൈറ്റ് സ്പിരിറ്റിലായിരിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗത്തിൽ തെറ്റുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാനിത് പറയുമ്പോൾ ദൈവവചനം പ്രസംഗിക്കുന്നവരെയും കേൾക്കുന്നവരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഞാൻ ചില കാര്യങ്ങൾ വീണ്ടും എംഫസൈസ് ചെയ്യുന്നത്, പല ആൾക്കാരും ഈ കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ടും വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പലർക്കും വഞ്ചനയിൽ അകപ്പെട്ടു പോയവർ പലരും എന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വിശദീകരിക്കുന്നത്, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. അന്നേരം പ്രസംഗിക്കുന്ന ആള് ഡോക്ടർ മാത്രം ശരിയായാൽ പോരാ, അദ്ദേഹത്തിന് ദുരുദ്ദേശം ഉണ്ടാകാതിരുന്നാൽ മാത്രം പോരാ, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ റൈറ്റ് സ്പിരിറ്റിലായിരിക്കണം. കേൾക്കുന്ന വ്യക്തികൾ വ്യക്തികളെ വിവേചിക്കണം. കള്ളപ്രവാചകന്മാരാണെങ്കിൽ അവരെ അടിപ്പിക്കുക പോലും വരുന്ന സഭകളിലേക്ക്, അവരുടെ ദ്രവ്യാഗ്രഹത്തോടുകൂടി നിങ്ങളെ വാണിഭമാക്കാൻ വരുന്നവരാണെങ്കിൽ, പണത്തെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നവരാണെങ്കിൽ, ശരിക്കും ഇതിന്റെയൊക്കെ ക്ലിയർ ഡെഫിനിഷൻ തന്നെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ അവസാനത്തെ ലേഖനം എഴുതുമ്പോൾ കള്ളപ്രവാചകന്മാരെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്, അവർ ലൗകികമായത് സംസാരിക്കുന്നു, ലൗകികന്മാരുടെ അവർ വാക്ക് കേൾക്കുന്നു. അന്നേരം പണത്തെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പണം തരണം പണം തരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ട്ലി അത് കള്ളപ്രവാചകനാണെന്നുള്ള ഒരു ഉറപ്പാകുന്നൊരു സിമ്പിളാണ്. ചിലപ്പോൾ റോങ് സ്പിരിറ്റിലും അത് പറയാനായിട്ട് സാധ്യമുണ്ട്. ഇനി ഞാൻ പറഞ്ഞത്, കേൾക്കുന്ന ആൾക്കാൾ വ്യക്തികളെ വിവേചിക്കണം, ഡോക്ടറിനെ വിവേചിക്കണം, സ്പിരിറ്റിനെ വിവേചിക്കാം. ഈ രീതിയിൽ നമ്മൾ വിവേചിക്കേണ്ടത് നമ്മൾ അന്ത്യകാലത്തിലേക്ക് വരുമ്പോൾ, അവസാന കാലത്തിലേക്ക് വരുമ്പോഴേക്കും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരികയാണ്. കാരണം അന്ത്യകാലത്തേക്ക് വരുമ്പോഴേക്കും ഇത് കൂടുമെന്നും അതിന്റെ അതുകൊണ്ട് തന്നെ വിവേചനം കൂടുതലായിട്ട് ആവശ്യമുണ്ട് എന്നും ദൈവവചനം പഠിപ്പിക്കുന്നു. അന്നേരം ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുകയുള്ളൂ. അന്നേരം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ഐഡന്റിഫൈയിങ് മാർക്കായിട്ട് അപ്പോസ്തലന്മാര് കള്ളപ്രവാചകന്മാരെ പറ്റി പറയുന്നിടത്തെല്ലാം പണം പണം എന്നുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. പത്രോസ് പറയുന്നുണ്ട് അവർ ദ്രവ്യാഗ്രഹത്താൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, നിങ്ങളെ വാണിഭമാക്കൂ എന്ന് പറയുന്നുണ്ട്. തിമൊഥെയൊസിന്റെ അടുത്ത് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, യോഹന്നാൻ അവസാനത്തെ ലേഖനം എഴുതുമ്പോൾ പറയുമ്പോൾ എല്ലാം പണത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പണം നിങ്ങളെ കൊണ്ട് കൊടുക്കാനായിട്ട് നിർബന്ധിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ വളരെ ഡേഞ്ചറസ് ആണ്. ഞാനിത് വളരെ ബ്ലണ്ടായിട്ട് പറയുന്നു, ഇത് ആൾക്കാരും പറയില്ല. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും പേടി എന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നും പിന്നെ ഒന്നും കൊടുക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടത് ഇവിടെ പോകുന്നുള്ളതുകൊണ്ടാണ്. അന്നേരം ഒരു പണവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിക്ക് മാത്രം ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം ഈ പണം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ്. കാരണം യേശുക്രിസ്തു പറഞ്ഞു, രണ്ട് യജമാനന്മാരിൽ ഒരു യജമാനെ സേവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തെ സേവിക്കുന്ന വ്യക്തി ഒരിക്കലും പണം വേറൊരു വ്യക്തി എടുത്ത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടോ ആ വ്യക്തിയുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ആവശ്യപ്പെടുകയില്ല. ബൈബിൾ ഒരിക്കൽ പോലും അപ്പോസ്തലന്മാരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ഇത് ഒരു ഐഡന്റിഫൈയിങ് മാർക്കായിട്ട് തന്നെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചോദ്യം വന്നേക്കാം. അന്നേരം അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേരം ഞാനൊരു വൺ സൈഡ് ആയിട്ടാണ് ഈ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. അന്നേരം പണം കൊടുക്കുന്നതിനെ പറ്റി ബൈബിൾ പഠിപ്പിക്കുന്നില്ലേ? തീർച്ചയായിട്ടും പണം കൊടുക്കുന്നതിനെ പറ്റി ദൈവം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് പറയാനായിട്ട് എനിക്ക് സമയമില്ല. കാരണം ഞാൻ ഒരു ഒരു കാര്യമാണ് എംഫസൈസ് ചെയ്യുന്നത്, ഒരു കള്ളപ്രവാചകന്മാരെ ഇല്ലെങ്കിൽ ഡിസേൺമെന്റിനെ പറ്റി പറയുമ്പോഴാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അന്നേരം മറു സൈഡ് ഞാൻ വേറെ പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തെ സൈഡ് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പണം കൊടുക്കുന്നതിനെ പറ്റി, ഇല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ലെങ്കിലും വളരെ ചുരുക്കി ചില അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്നേരം ഗിവിങ്ങും ഷെയറിങ്ങും ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന എന്താണ്? ബൈബിൾ ഒരിക്കലും ക്വാണ്ടിറ്റി പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ദശാംശം എന്നുള്ളത് പുതിയ നിയമത്തിലെ ഉപദേശമല്ല. ദശാംശം ക്വാണ്ടിറ്റി ആയിട്ട് പഠിപ്പിക്കുന്നില്ല. രണ്ടുള്ളവന് ഒന്ന് കൊടുക്കാനായിട്ട് പുതിയ നിയമത്തിൽ ഉപദേശമില്ല. അതിന് ക്വാണ്ടിറ്റി അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നില്ല. കാരണം അതല്ല പുതിയ നിയമത്തിന്റെ രീതി എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ആറ്റിറ്റ്യൂഡാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും ആറ്റിറ്റ്യൂഡ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കും. അല്ലെങ്കിൽ ഞാൻ ആ പെട്ടെന്ന് ആ വാക്യമൊന്നും എടുക്കാം. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ആ വാക്യങ്ങൾ വേണമെങ്കിൽ എടുക്കാം. രണ്ടു കൊരിന്ത്യർ അതിന്റെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഇത് പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി പഠിച്ചപ്പോൾ അതിന്റെ ആറ്റിറ്റ്യൂഡ് പറഞ്ഞു. കൊടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം അത് രഹസ്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത് എന്നുള്ള രീതിയിലാണ് കൊടുക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് യേശു പൗലോസ് ഇത് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുകയാണ് അതിന്റെ 7-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 9:7, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അന്നേരം ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് പ്രേരണ കൊടുക്കുന്നത് പോലെയാണ് ആ വ്യക്തി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അന്നേരം ഒന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ, രണ്ട് എങ്ങനെ അരുതെന്ന് പറയാണ്, സങ്കടത്താലരുത്. അന്നേരം ഗ്രഡ്ജിങ്ങോട് കൂടി കൊടുക്കരുത്. നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഗ്രഡ്ജിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ ആ കാശ് അങ്ങ് നിങ്ങളുടെ കൈ വെച്ച് തരെ. ദൈവത്തിന് ആ പണം ആവശ്യമില്ല. സങ്കടത്തോടുകൂടി നിങ്ങൾക്ക് ദൈവത്തിൽ കൊടുക്കുക, ദൈവത്തിന് ആവശ്യമില്ല. രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് നിർബന്ധത്താലരുത്. അന്നേരം ഈ കൈ ചുരുട്ടി പിടിച്ചിരിക്കുന്നവരെ കൈ പിടിച്ചു നൂർക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കണ്ട. അവരങ്ങനെ കൈ ചുരുട്ടി തന്നെ പിടിച്ചോട്ടെ, നിർബന്ധിക്കരുത്. ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ക്ലിയർലി ആണ്. അന്നേരം ഒന്ന് അവരുടെ ഹൃദയത്തിൽ നിശ്ചയിച്ചവളെ കൊടുക്കണം. നോട്ട് ഗ്രഡ്ജിംഗ്ലി, നോട്ട് അണ്ടർ പ്രഷർ. പിന്നെ പറയാണ് സന്തോഷത്തോടു കൂടി കൊടുക്കണം. സന്തോഷത്തോടു കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. അന്നേരം പ്രഷറൈസ് ചെയ്തും സങ്കടപ്പെടുത്തിയുള്ള പണം ദൈവത്തിന് ആവശ്യമില്ല. അങ്ങനെ നിങ്ങളുടെ അടുത്തു നിന്ന് പണം ചോദിക്കുമ്പോൾ അത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല അവർ ചോദിക്കുന്നത്, അവരവർക്ക് വേണ്ടിയിട്ടാണ്. അന്നേരം അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ആ രീതിയിലുള്ള പ്രഷറോ ആ രീതിയിലുള്ള നിർബന്ധമോ നിങ്ങളുടെ മേളിൽ വന്നുകൊണ്ടല്ല കൊടുക്കേണ്ടത്, സന്തോഷത്തോടെ. ഇപ്പൊ ഒരു അന്നേരം നമ്മൾ പറഞ്ഞേക്കാം, ഓ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറെ ചർച്ചിലുള്ള ആരും പൈസ തരത്തില്ല എന്ന് പറഞ്ഞേക്കാം. പൈസ തരണ്ട. ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ പൈസ വേണ്ട. ദൈവത്തിനും വേണ്ട, ദൈവസഭയ്ക്കും വേണ്ട. അങ്ങനെയുള്ള പൈസ വാങ്ങിച്ചിട്ട് ദൈവത്തിനും പ്രയോജനമില്ല, ദൈവരാജ്യത്തിനും പ്രയോജനമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വിട്ടുകളയുക. ലീവ് ദം അലോൺ. അവരവരുടെ പൈസയും ഇട്ടിക്കട്ടെ. അടുത്ത ദൈവനം പഠിപ്പിക്കുന്നുണ്ട്, സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, കൊടുക്കുന്നവനെ ദൈവം അതിനനുസരിച്ചിട്ട് അവന്റെ കാര്യങ്ങളെ ദൈവം മീറ്റ് ചെയ്യും. അന്നേരം ഇതാണ് ഒരു ന്യൂ കവനന്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങളെപ്പറ്റി അറ്റ്ലീസ്റ്റ് ഒരു 3 ക്ലാസ്സെങ്കിലും ഞാൻ ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട് പണവുമായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചുപോയിട്ട് പരിശോധിച്ചു നോക്കാം. യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. അന്നേരം ഞാൻ പറഞ്ഞത് ഡിസേൺമെന്റ് വളരെ ആവശ്യമാണ്. ഡിസേൺമെന്റ് ഇല്ലാതെ ദൈവവചനം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്ന് തരത്തിൽ വഞ്ചിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. വ്യക്തികൾ വഴി നിങ്ങൾ വഞ്ചിക്കപ്പെടാം, നിങ്ങളെ അവർ വാണിഭമാക്കാം. രണ്ട്, നിങ്ങൾ ഡോക്ടറിൽ തെറ്റിപ്പോകാം. മൂന്ന്, നിങ്ങൾ സ്പിരിറ്റിൽ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിലും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പുതിയ ഉടമ്പടിയുടെ സന്ദേശവും പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ദൈവസഭയെ പറ്റിയുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതിന്റെ കണ്ടിന്യൂഷനിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. അന്നേരം യേശുക്രിസ്തുവിന്റെ ജീവിതത്തെയാണ്, യേശുക്രിസ്തുവിന്റെ ലൈഫാണ് പുതിയ ഉടമ്പടിയുടെ ജീവിതത്തിന്റെ ഒരു അടയാളമായിട്ട് ദൈവം പഠിപ്പിക്കുന്നത്. നിന്റെ കർത്താവിന്റെ ആ ജീവൻ, ആ ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ്, എബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നശിച്ചു പോകാത്ത ആ ജീവൻ കർത്താവ് നമ്മുടെ ഉള്ളിൽ തരികയും ആ ജീവനിൽ കൂടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആ ജീവനിൽ കൂടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നതോടുകൂടി നമ്മൾ വ്യക്തിപരമായിട്ട് യേശുക്രിസ്തുവിന്റെ ജീവനുള്ള ശരീരമായി തീരുന്നു. യേശുക്രിസ്തു നമ്മുടെ തലയായി തീരുന്നു. അതുപോലെ തന്നെ നമ്മൾ ജീവനുള്ള ആ സഭയുടെ ഭാഗമായിട്ടുള്ള മെമ്പേഴ്സായി തീരുന്നു. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കണം, ഒരു ദൈവസഭയുടെ കോമൺ ഫാക്ടർ എല്ലാ വ്യക്തികളിലും ഒരുപോലെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജീവനാണ്. അതാണ് കൊരിന്ത്യലേഖനം 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവസഭയിൽ, ഒരു ശരീരത്തിൽ പല പല തരത്തിലുള്ള അവയവങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കുടിച്ചിരിക്കുന്ന ആ ജീവനാണ്. അതാണ് കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ അതിന്റെ 12:13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരായ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കും. അന്നേരം ഞാൻ പറഞ്ഞത് താഴേക്ക് വരുമ്പോഴേക്കും ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പല ഡിഫറന്റ് അവയവങ്ങൾ, ഡിഫറന്റ് ഫങ്ഷൻസ്, അതിന്റെ ഷേപ്പ് ഡിഫറൻ്റ് ആണ്. അന്നേരം നമ്മുടെ അവയവങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡിഫറന്റ് ഷേപ്പിലുള്ളതാണ് ഓരോ അവയവങ്ങളും, ഡിഫറന്റ് ഫങ്ഷൻ ആണ് ഓരോ അവയവങ്ങൾക്കും ഉള്ളത്. അതിന്റെ പ്രയോജനം വ്യത്യാസമാണ്, അതിന്റെ യൂസും വ്യത്യാസമാണ്. പക്ഷെ ഇതിനെല്ലാം കോമൺ ആക്കുന്നതും കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നതും അതിൽ എല്ലാ അവയവങ്ങളും കൂടി ഒഴുകുന്ന ജീവനാണ്. അതാണ് അതിന്റെ കോമൺ ഫാക്ടറും, അതാണ് എല്ലാത്തിനും ഒന്നാക്കി തീർക്കുന്നത്. എന്നിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, കോമൺ ഫാക്ടറും അതാണ്, ഒന്നാക്കുന്നതും അതാണ്. എന്താണ്? ക്രിസ്തുവിന്റെ ജീവനാണ്, ക്രിസ്തുവിന്റെ ബ്ലഡാണ്. ഓക്കെ, ഞാനിപ്പം കുവൈറ്റിലായിരുന്നപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരേ കമ്മ്യൂണിറ്റിയുടെ ഇടയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ ഞാൻ വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 6 ഡിഫറന്റ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഞാൻ എനിക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫെലോഷിപ്പ് പലപ്പോഴും എനിക്ക് തരാറുണ്ട്. അതിൽ അറബ്സ് ഉണ്ട്, ഇംഗ്ലീഷുകാരുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, മലയാളീസ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ ഡിഫറന്റ് ഇതിലുള്ള പല ആൾക്കാരുണ്ട്, പല കൾച്ചറിലുള്ളവരുണ്ട്, പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു മീറ്റിംഗിൽ ഇത്രയും പല തരത്തിലുള്ള ആൾക്കാർ വരുമ്പോഴേക്കും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരേ സ്പിരിറ്റിലായതുകൊണ്ട് ഈ ഡിഫറന്റ് കൾച്ചർ ആയിക്കോട്ടെ, ഡിഫറന്റ് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഡിഫറന്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം ഒരുമിപ്പിക്കുന്നതായിട്ട് ദൈവം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതാണ് ഒരു ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു മലയാളികളുടെ കുറെ ഒരു കൂട്ടം മലയാളി കമ്മ്യൂണിറ്റി ആയിട്ട് കൂടുന്നതല്ല ഒരു, അത് അങ്ങനെ ദൈവസഭ അങ്ങനെ ആയിക്കൂടാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവസഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, വെളിപാട് പുസ്തകത്തിലേക്ക് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ഒരു ക്ലിയർ പിക്ചർ കാണുന്നുണ്ട്. സ്വർഗത്തിൽ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, വിവിധ ഭാഷക്കാരും ഗോത്രക്കാരും വംശങ്ങളും ജാതികളും ആയിട്ടുള്ളവരെല്ലാം ഒരുമിച്ച് ചേരുന്നതാണ് ദൈവസഭ. അത് ചിലപ്പോൾ ഒരു ലോക്കലായിട്ട് തന്നെ ചിലപ്പോൾ ഒരുമിച്ച് കൂടിയേക്കാം, ഇല്ലെങ്കിലും ആഗോളത്തെ ദൈവസഭയിലായിരിക്കും അതുണ്ടാകുന്നത്. എനിവേ, ഞാൻ പറഞ്ഞതായിരുന്നു പറഞ്ഞാൽ ദൈവസഭയിലെ വ്യക്തികൾ ഡിഫറൻ്റ് ആണ്. ഒരു 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 മലയാളി കമ്മ്യൂണിറ്റിയുടെ ചർച്ച ആണെങ്കിൽ പോലും ഡിഫറൻ്റ് ആണ് ആൾക്കാർ. അന്നേരം അവിടെ എല്ലാം കോമൺ ആക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരേ രക്തം നമ്മൾ പാനം ചെയ്തിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. അന്നേരം ആ ഒരു ദൈവസഭയിൽ ഈ ഒരു കാര്യം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കൊലോസ്യലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഇതേ കാര്യം പൗലോസ് പറഞ്ഞിരിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഓരോ കൊലോസ്യലേഖനം വാക്യം എടുത്തു വയ്ക്കും. കൊലോസ്യലേഖനം അതിന്റെ 3:14 അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ കോമൺ ഫാക്ടറിനെ പറ്റി മുകളിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അന്നേരം യേശു ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവൻ, ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീവനാണ് നമ്മുടെ ഉള്ളിൽ കൂടി ഒഴുകുന്നത്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്, അതിൽ യഹൂദനും യവനുമെന്നില്ല, പരിച്ഛേദനും അഗ്രഹമെന്നില്ല, ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രനുമെന്നില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. അന്നേരം ക്രൈസ്റ്റ് ഈസ് ഓൾ ഇൻ ഓൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ക്രിസ്തുവിന്റെ രക്തമാണ് ഇതിനെ എല്ലാത്തിനെയും ഒന്നാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസ്തുവിന്റെ രക്തത്തെ, യേശു ക്രിസ്തുവിന്റെ രക്തത്തെ പല അടയാളങ്ങൾ കൂടി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. അന്നേരം ജീവനുള്ള ജലം എന്ന് പറയുന്നുണ്ട്, എന്ന് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെ റിസംബിൾ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ദൈവവചനത്തിൽ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് പറയാം പെട്ടെന്ന്, ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. കർത്താവിന്റെ ജീവനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആ സോയൽ ലൈഫ്, നിത്യജീവൻ എന്നുള്ളതാണ്. കർത്താവിന്റെ ജീവനെ അല്ലെങ്കിൽ കർത്താവിന്റെ ബ്ലഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് പുതിയ നിയമത്തിൽ. എന്താണെന്ന് അറിയാം പറയാമോ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയാനായിട്ട് ചോദിക്കുകയാണ്. വൈൻ ആണ് യേശു ക്രിസ്തുവിന്റെ രക്തത്തെ മെറ്റീരിയലായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് കർത്താവ് തന്നെ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഇത് എന്റെ രക്തത്തിന്റെ വീഞ്ഞെടുത്തിട്ട് ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞിരിക്കും. വൈൻ എപ്പോഴും, ഇല്ലെങ്കിൽ വൈൻ എപ്പോഴും എന്നുള്ളതിനേക്കാൾ കൂടുതൽ വൈൻ പലപ്പോഴും യേശു ക്രിസ്തുവിന്റെ ജീവനെ വെളിപ്പെടുത്താനായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ പറ്റി പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങൾ എന്ന രീതിയിലാണ് യോഹന്നാൻ പറഞ്ഞത്. എന്നിട്ട് യോഹന്നാൻ ആദ്യത്തെ അത്ഭുതം പറഞ്ഞപ്പോൾ പറഞ്ഞത് യേശുക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കുന്നതാണ് കാണിച്ചത്. എന്നിട്ട് വൈൻ എപ്പോഴും കർത്താവിന്റെ ജീവനെ വെളിപ്പെടുത്തുന്ന എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് വേറൊരു വാക്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, കർത്താവിന്റെ ഈ ജീവനെ കർത്താവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ റിസീവ് ചെയ്യുന്നതിന് ഒരു പ്രീ റിക്വസ്റ്റ് ദൈവവചനം പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു മുന്നുപത ആദ്യ ദൈവവചനം പഠിപ്പിക്കുന്നു. അതെന്താണെന്ന് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 9-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 17-ാമത്തെ വാക്യം, അതിന്റെ കോണ്ടക്സ്റ്റ് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. യേശുക്രിസ്തു പാപികളോടുകൂടി ഭക്ഷണം കഴിക്കുന്ന ഒരു കോണ്ടക്സ്റ്റ് ആണ് അവൻ. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അവൻ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്നു. യേശുവും അവന്റെ ശിഷ്യന്മാരും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാരെ അത് കണ്ടിട്ട് തന്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് ചോദിച്ചു. അന്നേരം ഇവരുടെ ഒരു നോംസിന്റെ ഡിഫറൻ്റ് ആയിട്ടാണ് യേശു ക്രിസ്തു പെരുമാറിക്കൊണ്ടിരുന്നത്. അവർക്കൊരു ചില രീതികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു വേർപാടിന് അവർ കൊടുത്തിരുന്ന ചില ഡെഫിനേഷൻസും ചില രീതികളുണ്ടായിരുന്നു. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഉള്ള ചോദ്യമാണ്. അന്നേരം ഇത് ഇതിനുള്ള ആൻസർ പറഞ്ഞു വരുമ്പോൾ ഇവര് താഴേക്ക് വരുമ്പോൾ ഇവര് വന്നിട്ട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ ശിഷ്യന്മാര് അവിടെ വന്നിട്ട്, അന്നേരം ഇവർക്കുള്ള മറുപടി യേശുക്രിസ്തു പറഞ്ഞു, പരീശന്മാരുടെ അടുത്തുള്ള മറുപടി. അത് കഴിഞ്ഞിട്ട് യോഹന്നാന്റെ ശിഷ്യന്മാർ വരികയാണ്. യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നിട്ട് പറയാണ്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപസിക്കുന്നു. അന്നേരം യോഹന്നാന്റെ ശിഷ്യന്മാരുമുണ്ട്, പരീശന്മാരുമുണ്ട്. ഇവർ രണ്ട് കൂട്ടരെയും പറ്റിയുള്ള ഒരു കോമൺ ആയിട്ട് കാര്യം പറയാണ്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപസിക്കുന്നു. അന്നേരം ഞങ്ങളുടെ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ഞങ്ങളുടെ രീതി ഇതാണ്, നിന്റെ ശിഷ്യന്മാർ ഉപദേശിക്കാത്ത എന്തെന്ന് ചോദിക്കാണ്. അന്നേരം അതിന്റെ ആൻസർ പറയുമ്പോൾ താഴേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയുമ്പോൾ രണ്ടാമത്തേതിൽ പറയാണ്, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു വീഞ്ഞൊഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ, ഇങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും എന്ന് പറയാണ്. അന്നേരം യേശു ക്രിസ്തു പറയുമ്പോൾ ഒരു കാര്യം പറയാണ്, അന്നേരം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഈ ബൈബിളിൽ ഈ പുതിയ നിയമ പുസ്തകങ്ങൾ എന്ന് തന്നെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായി തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ തന്നെ പലതരത്തിലുള്ള ടീച്ചിങ്ങുകളുണ്ട്. പരീശന്മാർ പറയുന്നുണ്ട്, യോഹന്നാൻ പറയുന്നുണ്ട്, യോഹന്നാന്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, യേശു ക്രിസ്തു പഠിപ്പിച്ചതും യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പഠിപ്പിച്ചതുമുണ്ട്. നമ്മൾ ഒരിക്കലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യരുത്. ഇത് മിക്സ് ചെയ്യുകയാണെങ്കിൽ യോഹന്നാൻ എന്തിന്റെ റെപ്രസെന്റേഷനാണ്? യോഹന്നാൻ പഴയ നിയമത്തിന്റെ റെപ്രസെന്റേഷനാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രസംഗിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം യോഹന്നാൻ വരെയുള്ളത് പഴയ നിയമത്തിന്റെ ഒരു സിസ്റ്റമാണ്. അന്നേരം അതിലേക്ക് പുതിയ നിയമത്തിന്റെ സിസ്റ്റം കൊണ്ട് യോജിപ്പിക്കരുതെന്നാണ്, അല്ലെങ്കിൽ പഴയ വീഞ്ഞ് പുതിയ തുരത്തിൽ ഉൾക്കരുത്. ഞാൻ അതിന്റെ വേറൊരു കാര്യത്തിലേക്കാണ് പറയാനായിട്ട് വരുന്നത്. അന്നേരം യേശു ക്രിസ്തു ഒരു കാര്യം പറയാണ്, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ് ഒഴിക്കേണ്ടത്. അന്നേരം ഞാൻ പറഞ്ഞു, ഈ വീഞ്ഞ് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ജീവനെ കാണിക്കുന്നതാണ്, കർത്താവിന്റെ ലൈഫ്. ആ ജീവനെ ആണ് ഈ വീഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ വീഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് ശരിക്കും, അല്ലെങ്കിൽ ഈ രക്തം വില കൊടുത്തിട്ടാണ് നമ്മളെ വീണ്ടെടുത്തത് അല്ലെ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം, യേശു ക്രിസ്തുവിന്റെ രക്തം മറുവിലയായിട്ട് കൊടുത്തിട്ടാണ് ഒരു വീണ്ടെടുപ്പ് നടന്നത്. അത് പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്, വിലയേറിയതും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്തത്ര നിങ്ങളെ വീണ്ടെടുത്തത്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കട്ടല്ല, കുഞ്ഞാടിന്റെ വിലയേറിയ നിഷ്കളങ്ക രക്തം കൊടുത്തിട്ടാണ് നിങ്ങൾ ഇവിടെ. അന്നേരം യേശുക്രിസ്തുവിന്റെ രക്തം യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തു തന്റെ ജീവനെ കളഞ്ഞപ്പോൾ, അതുവഴി നമുക്കൊരു വീണ്ടെടുപ്പ് നടക്കുകയാണ് ചെയ്തത്, ഒരു റിഡംഷൻ നടന്നു. ഓക്കെ, എന്നാൽ നമുക്കൊരു റീജനറേഷൻ നടന്നു, നമ്മൾ വീണ്ടും ജനിച്ചത് യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു. അതാണ് കൊരിന്ത്യരിലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാം ഒരേ ആത്മാവിനെ പാനം ചെയ്തു നമ്മുടെ ഉള്ളിലേക്ക് ജീവൻ കടന്നു. അതാണ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ രക്തം കുടിക്കുന്നവന് നിത്യജീവനുണ്ട്. അതായത് ആ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമ്മൾ റീജനറേറ്റഡ് ആയിരുന്നു ദൈവം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആ രക്തത്തിന്റെ ആ കൂട്ടായ്മയിലാണ് ദൈവസഭയുള്ള ഓരോ വ്യക്തികളും ഒരു ശരീരത്തിന്റെ ഭാഗമായിത്തീരും. എന്നാൽ ഞാൻ പറയാൻ വന്നതല്ല, എന്നാൽ ഈ രക്തം നമ്മുടെ ഉള്ളിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് കർത്താൻ വേറൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഒരു പുതിയ തുരുത്തിയിലേ ഇത് ഒഴിക്കാനായിട്ട് കഴിയത്തുള്ളായിരുന്നു. അതായത് എന്താണ്? യേശുക്രിസ്തുവിന്റെ ജീവനാണ് നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിയിരിക്കുന്ന ആ വൈനെങ്കിൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? തുരുത്തി എന്ന് പറഞ്ഞിരിക്കുന്നു, പുതിയ തുരുത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കേട്ടത്, അത് നമ്മുടെ പുതിയ ഹൃദയമാണ്. അതായത് ദൈവം യേശുക്രിസ്തു എന്ത് ചെയ്തു? യേശുക്രിസ്തു നമ്മുടെ പഴയ സിൻഫുൾ നേച്ചറിലേക്ക് യേശുക്രിസ്തുവിന്റെ ജീവൻ ഒഴിക്കുകയോ യേശുക്രിസ്തുവിന്റെ ലൈഫിനെ പകരുക അല്ല ചെയ്തു. കാരണം അങ്ങനെ പറ്റുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് അതിനു മുമ്പ് കർത്താവ് തുരുത്തിയെ മാറ്റി, ഒരു പുതിയ തുരുത്തിയാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഹൃദയത്തെ എടുത്തു മാറ്റി നമുക്കൊരു പുതിയ ഹൃദയം തന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ആദ്യത്തെ ക്ലാസ് മുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാനത് അതിലേക്ക് വീണ്ടും മടങ്ങിപ്പോട്ടെ. എസെക്കിയേൽ പ്രവചനം അതിന്റെ 36-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഈ ഒരു ഓർഡറാണ് പഴയ നിയമ പ്രവാചകന്മാർ പഠിപ്പിക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാർ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രവചന രൂപത്തിൽ പറഞ്ഞപ്പോൾ അതിന്റെ ഓർഡർ പറയാണ്. എസെക്കിയേൽ പ്രവചനം 36-ാമത്തെ അധ്യായം, 36-ാമത്തെ അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ ആദ്യം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. നേരെ ആദ്യം കർത്താവ് പറയാണ്, ഞാൻ പുതിയ തുരുത്തെ നിങ്ങൾക്ക് തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. എന്നിട്ട് പറയുന്നത് കള്ളായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസളമായിട്ട് ഹൃദയം നിങ്ങൾക്ക് തരും. നേരം ആദ്യം ആ തുരുത്തിയ കർത്താവ് പുതിയതാക്കുകയാണ്, പഴയതിനെ എടുത്ത് മാറ്റിയിട്ട് പുതിയതിനെ തരികയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. നേരെ ഇതിന്റെ ഓർഡർ മനസ്സിലാക്കണം. ആദ്യം ആ തുരുത്തിയെ മാറ്റി, പഴയ തുരുത്തിയെ മാറ്റി പുതിയ തുരുത്തിയാക്കുന്നു, പുതിയ തുരുത്തിയിലേക്ക് പുതിയ വീഞ്ഞിനെ ഒഴിക്കുന്നു. എന്നിട്ട് പറയാണ്, ആ ആത്മാവിനാൽ നിങ്ങളെ ഞാൻ നടത്തുമാറാക്കും. എന്നിട്ട് ഈ ഒരു ഓർഡർ വളരെ ക്ലിയർ ആയിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നു. ഈ ഓർഡർ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ തന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 6 മുതൽ 8 വരെ ഇതേ കാര്യം വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിച്ച് നമ്മുടെ പാപ സ്വഭാവം നമ്മൾ നീക്കി കർത്താവിന്റെ ജീവനെ നമ്മുടെ ഉള്ളിലാക്കി. 7-ാമത്തെ അധ്യായത്തിലേക്കും 8-ാമത്തെ അധ്യായത്തിലേക്കും വരുമ്പോൾ പഠിപ്പിക്കുകയാണ് നമ്മളെ ആത്മാവിൽ നടത്തുമാറാക്കി. ഈ ഒരു കാര്യം ദൈവവചനത്തിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപദേശമാണ്. ആ ഒരു രീതിയിലാണ് മാത്രമേ നമുക്ക് കർത്താവിനെ അനുസരിച്ച് നടക്കാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവ് ആ തുരുത്തിയെ മാറ്റിയിട്ട് നമുക്കൊരു നമ്മുടെ ഉള്ളിലേക്ക് കർത്താവിന്റെ ജീവനെ തിരികാണ്. ഇതേ കാര്യം തന്നെ കൊരിന്തലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് പറയുന്നുണ്ട്. അതിന്റെ കൊരിന്തലേഖനം 2-ാമത്തെ കൊരിന്തലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടിയാകുന്നതിനെ പറ്റി പറയാണ്. ഇഫ് എനി വൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ എന്ന് പറയണം. അന്നേരം ആ ന്യൂ ക്രിയേഷൻ ആക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യത്തിനെ പറ്റി പറയുകയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാണ് അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17 Therefore, if anyone is in Christ, he is a new creation. The old things passed away. Behold, the new things have come. ഇവിടെ മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ വിചാരിക്കും ഈ പഴയതിനെ പുതുതാക്കി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് Now all these things are from God. അന്നേരം ഈ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുതിയത് കർത്താവിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പഴയതിനെ നീക്കിയിട്ട് കർത്താവ് പുതിയൊരു പാത്രത്തെ ഉണ്ടാക്കി, പുതിയൊരു ഹൃദയത്തെ ഉണ്ടാക്കി, അല്ലെങ്കിൽ പുതിയൊരു തുരുത്തി ഉണ്ടാക്കി. അതിലേക്കാണ് കർത്താവ് തന്റെ ജീവനെ തന്നത്. ആ ജീവനാണ് യേശുക്രിസ്തുവിന്റെ ജീവൻ, നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന കർത്താവിന്റെ ജീവൻ. അന്നേരം ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്ന പുതിയ ആ പുതിയ ഹൃദയത്തിന്റെയും പുതിയ ജീവിന്റെയും കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓർഡർ. എന്നിട്ട് ഈ ഓർഡറിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ പഠിച്ചത്. എന്നാൽ ഇതേപോലെ തന്നെ കർത്താവിന്റെ ജീവൻ, കർത്താവിന്റെ ലൈഫ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശമാണ്. കർത്താവ് യോഹന്നാന്റെ ആ സുവിശേഷത്തിൽ കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ വീഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ളത് നമുക്ക് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ടല്ല, അത് പുറത്തേക്ക് ഒഴുകുകയും മറ്റുള്ളവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ, അവർക്ക് രുചിക്കാനായിട്ട് കഴിയുകയും. അതുകൊണ്ടാണ് ഈ പുതിയ ഉടമ്പടിയുടെ സന്ദേശത്തെപ്പറ്റി തന്നെ കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ജീവന്റെ ആ ഉറവ പുറത്തേക്ക് ഒഴുകേണ്ട ആവശ്യമുണ്ട്. അത് സൗരഭ്യമെപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ളതാണ്. അതാണ് ദൈവവചനത്തിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അന്നേരം കർത്താവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും ജനിച്ചു, നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശരീരമായി തീർന്നു, നമ്മൾ ദൈവസഭയുടെ അവയവമായി തീർന്നു, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റു, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തു, നമ്മൾ ജീവിച്ചെഴുന്നേറ്റു, നമ്മളുടെ ഉള്ളിൽ നിത്യജീവൻ വന്നു, കർത്താവിന്റെ ജീവൻ നമുക്ക് നമ്മുടെ പുതിയ ദുരിതത്തിൽ തന്നു കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾ വിശ്വസിച്ചപ്പോൾ തന്നെ സംഭവിച്ചു. എന്നാൽ ആ ജീവനെപ്പറ്റി ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവൻ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതാണ്, പുറത്തേക്ക് ഒഴുകേണ്ടതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് പറയുമ്പോൾ, കർത്താവ് ഇത് പറയുമ്പോൾ എപ്പോഴും ഒരു ഔട്ട്ഫ്ലോയെ പറ്റി പറയാറുണ്ട്. അന്നേരം യേശു യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നതിനെ പറ്റി പറയുമ്പോൾ യോഹന്നാൻ പറയുന്ന ഒരു വാക്യമാണ്. നമുക്ക് അറിയാവുന്ന വാക്യമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തു വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു ക്രിസ്തു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യം. അതിന് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ വെച്ചുകഴിഞ്ഞാൽ പഴയ നിയമ തിരുവെഴുത്തുകൾ കൂടി, ഞാൻ ഹെസ്കൽ പ്രവചനത്തിലും എരമ്യ പ്രവചനത്തിലും ഒക്കെ പഴയ നിയമം പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കർത്താവ് ആ തുരുത്തിയെ മാറ്റി, ആ വീഞ്ഞിനെ ഒഴിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവം പഴയ ഹൃദയത്തെ മാറ്റി കർത്താവിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? നമ്മളെ ആത്മാവിനാൽ നടത്തുമാറാക്കും, കർത്താവിനെ നമ്മൾ അനുസരിച്ച് അടക്കുമാറാക്കും. ഇതെല്ലാം ശരിയാകുമ്പോൾ തന്നെ വേറൊരു കാര്യം നടക്കുന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറയാണ്. അന്നേരം ഇതൊരു ഔട്ട്ഫ്ലോയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, പുറത്തേക്ക് ഒഴുകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇതേ കാര്യം യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ആ ശമരിയക്കാരി സ്ത്രീ എടുത്ത്, ഒരു പാപത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീയെടുത്താണ് ഈ സത്യങ്ങൾ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കണം. അവിടെയും ആ സ്ത്രീ കർത്താവിനെ സ്വീകരിച്ചാൽ, യേശു ക്രിസ്തു കൊടുക്കുവാനിരിക്കുന്ന ആ വെള്ളം വാങ്ങിച്ച് കുടിച്ചാൽ, കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജീവജലം നമ്മൾ കുടിച്ചാൽ, ഇവിടെയും പറഞ്ഞിരിക്കുന്ന ആ കുടിച്ചാൽ, ഈ കുടിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ റിസീവ് ചെയ്യുന്നതാണ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഫസ്റ്റിലെത്തേത് നമ്മൾ റിസീവ് ചെയ്യണം, കുടിക്കുകയാണ്. കുടിച്ചാൽ എന്ത് സംഭവിക്കുമ്പോൾ പറയാണ്, അവരുടെ ഉള്ളിൽ നിന്ന് ആ ജീവജലം ഒരു ഫൗണ്ടൻ പോലെ പുറത്തേക്ക് ഒഴുകുന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4:14 യേശു ക്രിസ്തു ശമര്യക്കാരി സ്ത്രീ എടുത്ത് പറയാണ്, 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ ഒക്കെ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരുന്നു പറയാണ്. അന്നേരം ഒന്ന് നമ്മൾ റിസീവ് ചെയ്തു, നമ്മൾക്ക് ജീവൻ പ്രാപിച്ചു, ആ ജീവൻ നമ്മൾ ഒതുങ്ങിയിരിക്കുകയല്ല, ആ ജീവൻ നമ്മളിൽ നിന്ന് പുറത്തേക്കൊഴുകണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ജീവൻ യഥാർത്ഥത്തിൽ പുറത്തേക്ക് ഒഴുകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ദൈവസഭയിലെ ആക്റ്റീവ് അവയവങ്ങളായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ദൈവം പഠിപ്പിക്കും. എന്നാലും ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, ഇതാണ് ദൈവത്തിന്റെ വ്യക്തിപരമായിട്ടും ആസ് എ ചർച്ചും നമ്മളെ പറ്റിയുള്ള ഉദ്ദേശം. എന്നാൽ ഇതിന് ഒരു വേറൊരു പ്രീ കണ്ടീഷനും ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരാനായിട്ട് ഒരു പ്രീ കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ തുരുത്തി മാറ്റപ്പെടുകയും പുതിയ തുരുത്തിയായിട്ട് നമ്മളാവുകയും ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഒരു പുതിയ ഹൃദയമായി തീരുകയും അതിൽ മാത്രമേ യേശു ക്രിസ്തുവിന് തന്റെ ജീവനെ ഒഴിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിൽ നിന്ന് ജീവൻ പുറത്തേക്ക് ഒഴുകണമെങ്കിൽ വേറൊരു കണ്ടീഷനും കൂടി, ഒരു പ്രീ കണ്ടീഷനുണ്ട്. അതാണ് യോഹന്നാനും ബാക്കിയുള്ള സുവിശേഷന്മാരും അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവും ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യം. അത് യോഹന്നാന്റെ സുവിശേഷം തന്നെ, യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 12:24. എപ്പോഴും നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ള വാക്യമാണ് 12:24. യേശു ക്രിസ്തു ഈ ജീവനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരുന്നതിനെ പറ്റിയാണ്. രണ്ടാമത് ഈ ജീവൻ പുറത്തേക്ക് ഒഴുകുന്നതിനെ പറ്റിയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് മനുഷ്യൻ 23-ാമത്തെ വാക്യത്തിൽ പറയാണ് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴി വന്നിരിക്കും. ഈ കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരിക്കാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു പറഞ്ഞിരിക്കും. നേരം യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരാനായിട്ട്. എന്നാൽ അടുത്തത് പറഞ്ഞിരിക്കുകയാണ്, ആ ജീവൻ പുറത്തേക്ക് ഒഴുകണമെങ്കിൽ വേറൊരു കാര്യം പറയാണ് യേശു ക്രിസ്തു പറയുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായിട്ട് സൂക്ഷിച്ചു. എന്നാലും വേറൊരു കാര്യം കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യവും ആവർത്തിച്ചിട്ടുണ്ട്, ഈ ജീവനെ കളയുക എന്നുള്ള പദം അവിടെ രണ്ടാമതോട് പറഞ്ഞിരിക്കുന്ന ആ ജീവനെ കളയുക എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സോൾ ലൈഫിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെപ്പോഴും കർത്താവ് കണക്ട് ചെയ്യുന്നത് ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതിനെ പറ്റി പറയുമ്പോഴാണ്. എല്ലായിടത്തും മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, ഇവിടെ എല്ലാം വാക്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരുത്താൻ വായിച്ച മത്തായിയുടെ സുവിശേഷം 16:25, ലൂക്കോസിന്റെ സുവിശേഷം 9:23, മർക്കോസിന്റെ സുവിശേഷം, ഇതിലെല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജീവനെ കളയുക എന്ന് പറയുന്നത് ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ എനിക്ക് എന്തൊക്കെ കണക്ട് ചെയ്തിട്ടാണ്. അന്നേരം ഞാനെന്ത് പറഞ്ഞു വരുന്നു വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്ന ആ ജീവൻ പുറത്തേക്ക് ഒഴുകുകയും നമ്മൾ ഒരു ദൈവസഭയുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുകയും ആ ലൈഫ് മറ്റുള്ളവർ എക്സ്പീരിയൻസ് ചെയ്യുകയും വേണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയും നമ്മുടെ ജഡം ക്രൂശിക്കപ്പെടുകയും, അങ്ങനെ നമ്മൾ ക്രൂശെടുത്തുകൊണ്ട് ഓരോ ദിവസവും കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയില്ല. ഇവിടെയുള്ള ഗോതമ്പ് മണിക്ക് ഉള്ളിലുള്ള ജീവൻ പുറത്തേക്കൊഴുകും, പുറത്തേക്കൊഴുകുമ്പോൾ മറ്റുള്ളവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾക്ക് ഒരു ശരീരമായിട്ട് പണിയപ്പെടാനായിട്ടും കഴിയും. അന്നേരം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഒരു ഗോതമ്പ് മണി ഒരപ്പമായി തീരുന്നതും ഒരു കല്ല് ബിൽഡിങ്ങിന്റെ ഭാഗമായി തീരുന്നതും ഒരവയവം ശരീരത്തിന്റെ തലയോട് ചേർന്ന് വർക്ക് ചെയ്യുന്നത്. അതൊന്നാമത്തെ കാര്യം അതിന് ജീവൻ ഉണ്ടായിരിക്കണം, അതിന്റെ പ്രീക്രിക്വിസിറ്റ്സ് നമ്മുടെ പഴയ ഹൃദയം മാറ്റപ്പെടുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അത് ഒരുമിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ, അത് പ്രയോജനപ്പെടണമെങ്കിൽ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, ദൈവസഭയിൽ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, നമ്മൾ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. എന്നാൽ ഇതാണ് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഈ ക്രൂശ് എന്ന് പറഞ്ഞിരിക്കുന്ന, ഞാൻ പറഞ്ഞു എപ്പോഴും പറഞ്ഞു, നമ്മുടെ പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും ഓരോന്നാണ്, ഓരോ സാഹചര്യങ്ങൾ ഓരോ വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്നതാണ്. അന്നേരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ ശ്രദ്ധ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവം ഒരു ക്രൂശ് പോലെ ഉപയോഗിക്കുകയും നമ്മുടെ ജീവനെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒരു ഉപകരണമായിട്ട് അതിനെ ഉപയോഗിക്കുകയും ചെയ്യും. അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ആവും. ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാവുന്ന പോലെ നമുക്ക് ബ്രേക്ക് ആവും. ഒരു ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടൊരു കല്ല് പണിയുന്ന പോലെ നമ്മൾ പണിയപ്പെടും. നമ്മൾ ഒരു ബ്രെഡിന്റെ ഭാഗമായിട്ട് നമ്മൾ തീരുകയും ഒരു ശരീരത്തിന്റെ അവയവമായിട്ട് നമ്മൾ തീരുകയും നമ്മൾ കർത്താവിനെ വെളിപ്പെടുത്തുകയും ഒരു ശരീരമായിട്ട് കർത്താവിന്റെ തലയുമായിട്ട് ചേർന്ന് നമുക്ക് വർക്കുകയും ചെയ്യും. ഞാനീ പറയുന്നതെല്ലാം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടി പോകരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കാം. അന്നേരം ഞാൻ എന്തോ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കർത്താവിന്റെ ജീവനും കർത്താവിന്റെ തുരുത്തിയും, അല്ലെങ്കിൽ പുതിയ തുരുത്തിയും പുതിയ വീഞ്ഞും ദൈവനെ പഠിപ്പിക്കുന്നു. ആ വീഞ്ഞ് ആ തുരുത്തിയിൽ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നതിന്റെ ഒരാവശ്യമായിട്ടും പഠിപ്പിക്കുന്നു. ഇതാണ് പുതിയ ഉടമ്പടിയുടെ കീഴിലെ കർത്താവിന്റെ ലൈഫ് വ്യക്തിപരമായിട്ടും ദൈവസേവയായിട്ടും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു തരുന്നു. എന്നാൽ ഞാൻ മുമ്പോട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ പുതിയ ജീവന്റെ ഈ കർത്താവിന്റെ ഈ പുതിയ വീഞ്ഞിന്റെ ഈ മെസ്സേജിനെ ദൈവവചനത്തിൽ ക്രൂശിന്റെ വചനമെന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യം. അതും ശരിക്കും ഒരു പുതിയ വീഞ്ഞ് പോലെ തന്നെയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ഈ വൈനെ പറ്റിയും കർത്താവിന്റെ ഈ തുരുത്തിയെ പറ്റിയുള്ള ഈ പുതിയ ഉടമ്പടിയുടെ സന്ദേശം എന്നുള്ളതായിരുന്നു അപ്പോസ്തലന്മാര് ക്യാരി ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയ സന്ദേശം. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ പ്രസംഗിച്ചത് ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയായിരുന്നു. കർത്താവിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നതിനെ പറ്റിയും ആ ജീവനിൽ നിറഞ്ഞിട്ട് അവർ ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നതും ആയിട്ടുള്ള ഈ ടോട്ടൽ മെസ്സേജ്, ഞാൻ കഴിഞ്ഞ ആഴ്ചകളൊക്കെ പറഞ്ഞതുപോലെ ആ ഹോൾ കൗൺസിൽ, കർത്താവിന്റെ ആ ഹോൾ കൗൺസിലാണ് ദൈവവചനത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും സൗണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ഹോൾ ഉദ്ദേശം, കർത്താവിന്റെ മുഴുവൻ ആലോചന എന്ന് പറഞ്ഞിരിക്കുന്ന, പാട്ടാലോചനയല്ല മുഴുവൻ ആലോചന. വ്യക്തിപരമായിട്ടൊരു വ്യക്തി കർത്താവിനെ രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞൊരു ചർച്ചയായിട്ട് ബിൽഡ് ചെയ്യപ്പെടുന്ന ആ ഒരു കാര്യമാണ് ക്രൂശിന്റെ വചനം എന്നുള്ള അർത്ഥത്തിൽ, ഇല്ലെങ്കിൽ സൗണ്ട് ഡോക്ടർ എന്ന നിലയിൽ ആദിമസഭ ക്യാരി ചെയ്തിരുന്ന ആ മെസ്സേജ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായിട്ട് പൗലോസ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ക്രൂശിന്റെ വേദന നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. ഇതാണ് സൗണ്ട് ഡോക്ടർ എന്ന് കഴിഞ്ഞ ആഴ്ചയെല്ലാം ഞാൻ പറഞ്ഞത്. ഞാനെന്താണ് പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞ ആദ്യത്തേത് ലൈഫ് ക്യാരി ചെയ്യാനായിട്ടൊരു തിരുത്തി ആവശ്യമുള്ളതുപോലെ, ഈ ഒരു മെസ്സേജ് ക്യാരി ചെയ്യാനായിട്ട് ദൈവത്തിന് ഒരു തുരുത്തി ആവശ്യമുണ്ട്. ഈ കർത്താവിന്റെ ഈ മിസ്റ്ററി ദൈവസഭ എന്നുള്ള, അല്ലെങ്കിൽ കർത്താവ് നമ്മളിൽ വെളിപ്പെടുകയും ദൈവത്തിന്റെ ശരീരമായിട്ടുള്ള ദൈവസഭയിൽ കൂടി വെളിപ്പെടുകയും ചെയ്യുന്ന ആ മിസ്റ്ററി ക്യാരി ചെയ്യാനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കർത്താവിന് ഒരു തുരുത്തിയുടെ ആവശ്യമുണ്ട്. ആ ഒരു തുരുത്തിയിൽ കൂടി മാത്രമേ കർത്താവിന് ഈ മെസ്സേജ് പ്രിസേർവ് ചെയ്യാനായിട്ടും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും പാസ് ഓൺ ചെയ്യാനായിട്ടും കഴിയുള്ളൂ. എന്നിട്ട് അതെന്താണ് ആ ഒരു തുരുത്തി, അല്ലെങ്കിൽ ആ ഒരു ആ ക്യാരി, ഈ മെസ്സേജ് ക്യാരി ചെയ്യുന്ന സ്ട്രക്ചർ എന്താണ്, എന്താണെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ 1 തിമോത്തിയോസ് അതിന്റെ 3:15 വരുമ്പോഴേക്കും പറഞ്ഞിരിക്കുന്നത്. 1 തിമോത്തി 3:15 വാക്യം വേണമെങ്കിൽ നിങ്ക്ക് എടുക്കാം. 1 തിമോത്തിയോസ് അതിന്റെ 3 അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പറയാണ്, പൗലോസ് പറയാണ്, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ അഥവാ വന്നില്ലെങ്കിലും താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് ഇങ്ങനെ എന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു ട്രൂത്ത്, പുതിയ നിയമം പറഞ്ഞിരിക്കുന്ന സൗണ്ട് ഡോക്ടർ, സ്വതന്ത്രമാക്കുന്ന സത്യം, ഞാൻ ഈ പറയുന്ന പുതിയ നിയമ കവനന്റിന്റെ ട്രൂത്ത്, ഈ ട്രൂത്തിനെ ക്യാരി ചെയ്യുന്നത്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, താങ്ങി നിർത്തുന്നത് എന്താണ്? ഈ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇൻ കേസ് ഐ ഡിലേഡ് ഐ റൈറ്റ് യു ദാറ്റ് യു വിൽ, എന്നിട്ട് പറയാണ്, യു വിൽ നോ ഹൗ ടു കണ്ടക്ട് ഹിംസെൽഫ് ഇൻ ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ചർച്ച് ഓഫ് ദ ലിവിംഗ് ഗോഡ് ദ പില്ലർ ആൻഡ് സപ്പോർട്ട് ഓഫ് ദി ട്രൂത്ത്. ഞാനെന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവസഭ എന്ന ആ ഒരു മന്ദിരമാണ്, ആ ഒരു സ്ട്രക്ചറാണ് ഈ ന്യൂ കവനന്റ് ട്രൂത്തിനെ ക്യാരി ചെയ്യുകയും മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ആ ന്യൂ കവനന്റ് ട്രൂത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവഭക്തിയുടെ മർമ്മം, മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് വന്നില്ല, അത് പ്രത്യേകം വേറൊരു മെസ്സേജായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു തന്റെ ജഡത്തിൽ കൂടി പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയതുപോലെ നമ്മളിൽ കൂടി യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ആ പുതിയ നിയമത്തിന്റെ സന്ദേശത്തെ ക്യാരി ചെയ്യേണ്ടത് കുറച്ച് വ്യക്തികൾ, എവിടെയെങ്കിലും ചേർന്ന കുറച്ച് വ്യക്തികളല്ല, ദൈവസഭ എന്ന ശരീരമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം ഞാനെന്ത് പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ, കർത്താവിന്റെ ഒരു ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്തു, പരസ്യമായിട്ട് പ്രസംഗിച്ചു, കാരണം കർത്താവ് ഒരു പ്രാസംഗികനായി. എന്നാൽ കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന കാലത്തിലേക്ക് വരുമ്പോഴേക്കും കർത്താവ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, കർത്താവിന്റെ ആ പരസ്യ ശുശ്രൂഷയിൽ നിന്നും കർത്താവ് അതിന്റെ ആ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും കർത്താവ് കുറച്ചു പേരിലേക്ക് തന്റെ ശുശ്രൂഷ ഒതുക്കുകയും ചെയ്യുന്ന കാണാനായിട്ട് കഴിയും. നമ്മൾ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിച്ചു കഴിയുമ്പോഴേക്കും അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു 6-7 തന്നെ കർത്താവ് സംസാരിക്കുന്നു മുഴുവൻ കർത്താവിന്റെ ശിഷ്യന്മാരടുത്ത് മാത്രമാണ്. എന്നാൽ കർത്താവിന്റെ ശിഷ്യന്മാരിലേക്ക് കർത്താവിന്റെ ആ ടീച്ചിങ് ഒതുക്കുകയാണ്, കർത്താവിന്റെ പ്രീച്ചിങ് പുറത്തേക്കുള്ളതായിരുന്നു. സത്യത്തിൽ കർത്താവ് പുറത്ത് പ്രീച്ച് ചെയ്തത് ശരിക്കും കർത്താവിന് ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുപേരെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു, അതായിരുന്നു കർത്താവ് ഉദ്ദേശം, അല്ലാതെ ചുമ്മാ പ്രീച്ച് ചെയ്ത് കുറെ ആൾക്കാരെ കൺവേർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെ കർത്താവിന്റെ പ്രീച്ചിങ്ങിൽ കൂടി വന്ന വ്യക്തികളിൽ നിന്ന് കർത്താവ് ടീച്ച് ചെയ്തു, കർത്താവിന്റെ ഉപദേശം കണ്ടിന്യൂസ് ആയിട്ട് കർത്താവ് കുറച്ചുപേരിലേക്ക് ഒതുക്കി. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം 40 കർത്താവ് പ്രസംഗിക്കുന്നത്, കർത്താവ് പഠിപ്പിച്ചത് മുഴുവൻ ഈ 12 ഒതുക്കുകയാണ്. അതായത് കർത്താവ്, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, കർത്താവ് എന്താണ് ചെയ്തത്? കർത്താവ് ഒരു തുരുത്തിയെ ഒരുക്കിക്കൊണ്ടേയിരിക്കായിരുന്നു. എന്തിനായിരുന്നു ആ തുരുത്തിയെ ഒരുത്തി? കർത്താവ് കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്കൊരിക്കലും ഇത് മനസ്സിലായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കർത്താവിന്റെ ഈ ഒരു മെസ്സേജ് ഒന്നും ഇവർക്ക്, ക്രൂശന്റെ വചനം ഇവർക്ക് മനസ്സിലാവുന്നേയില്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ ക്രൂശിനെ പറ്റി പറയുമ്പോഴെല്ലാം ഇവർ ഇതിനെ എതിർക്കുന്നത്. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. പക്ഷേ കർത്താവ് വീണ്ടും അവരിൽ തന്നെ പ്രവർത്തിച്ചു, അവർ തിരുവെഴുത്തുകളെ മനസ്സിലാക്കേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു, പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുത്ത് അവർക്കിത് മനസ്സിലാക്കാനായിട്ടുള്ള ശക്തി കൊടുത്തു. ഇങ്ങനെ കർത്താവ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, കർത്താവിന്റെ മിനിസ്ട്രി മുഴുവൻ കർത്താവ് ഒരു പുതിയ തുരുത്തിയെ ഉളവാക്കി, ഒരു തുരുത്തി ഉണ്ടാക്കി. ആ തുരുത്തിയിലേക്ക് കർത്താവ് ഈ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്തു. ഈ മെസ്സേജും കൊണ്ടിട്ട് ഏർലി ചർച്ചിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ക്രൂശിന്റെ മജനവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൂടി ചേർന്നിട്ടുള്ള ആ ചർച്ചയായിരുന്നു. അന്നേരം ഞാൻ മനസ്സിലാക്കണം, ഇന്നുള്ള പല ടെക്നോളജികളില്ലായിരുന്ന കാലത്ത്, ഇന്നുള്ള പല സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്താണ്, ഇന്നുള്ള ഈ പറഞ്ഞിരിക്കുന്ന മിഷണറി ഓർഗനൈസേഷൻ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇല്ലാതിരുന്നിടത്താണ് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ സുവിശേഷം പരന്നിട്ടുള്ളത്, ഏറ്റവും ശക്തമായിട്ട് ദൈവവചനം പരന്നിട്ടുള്ളത് ആദിമസഭകളുടെ കാലത്ത്. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഈ ക്രൂശന്റെ വചനവുമായിരുന്നു. അത് ഒരു ഒരു ക്യാരി ചെയ്യാനായിട്ടുള്ള ഏർലി ചർച്ചുമായിരുന്നു. എന്നാലും ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന്റെ ഉദ്ദേശം എപ്പോഴും ആ ഒരു ദൈവസഭ എന്നുള്ള ശരീരം ഈ ഒരു മെസ്സേജിനെ ക്യാരി ചെയ്യണമെന്നുള്ളതായിരുന്നു. ഇതാണ് ആദിമസഭ ക്യാരി ചെയ്തിരുന്ന മെസ്സേജ്. അത് ക്യാരി ചെയ്തിരുന്നത് ആദിമസഭ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറായിരുന്നു, ആ ഒരു പുതിയ തുരുത്തിയായിരുന്നു. എന്താണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ ഈ പരീശന്മാരോട് സംസാരിക്കുമ്പോൾ കർത്താവ് ഒരിക്കലും ആ സന്ദേശത്തെ ബാക്കിയുള്ള പരീശന്മാരുടെ കൂട്ടത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല. ഇല്ലെങ്കിൽ അന്ന് നിലനിരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇതിനെ കൊടുക്കുകയല്ല ചെയ്തത്, അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു സഭയിൽ കൂടി മുമ്പോട്ട് കൊണ്ടുപോകാണ് ചെയ്തത്. കാരണം എന്താണ്? കർത്താവ് പറയാണ്, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിലെ ഒഴിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ തുരുത്തി പൊളിയും, വീഞ്ഞ് ഒഴുകിപ്പോകും. ആ മെസ്സേജിനെ ക്യാരി ചെയ്യാനായിട്ട് ഒരു പുതിയ നിയമസഭയ്ക്കേ കഴിയത്തുള്ളൂ. ഈ മെസ്സേജിനെ ക്യാരി ചെയ്യാനായിട്ട് ഓൾഡ് സ്ട്രക്ചറിന് കഴിയുകയില്ല. അന്നേരം ഓൾഡ് സ്ട്രക്ചറിൽ, ദൈവവചന പ്രകാരം അല്ലാത്ത ഒരു സ്ട്രക്ചറിലേക്ക്, ഒരു പാരമ്പര്യ സ്ട്രക്ചറിലേക്ക്, പഴയ നിയമത്തിലെ യഹൂദ സ്ട്രക്ചർ പോലെയുള്ള ഒരു വേറൊരു സ്ട്രക്ചറിലേക്ക് പുതിയ നിയമത്തിന്റെ സന്ദേശം ഒഴിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേസ്റ്റഡ് വർക്ക്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും പൊളിഞ്ഞു പോകും. അത് വേസ്റ്റഡ് വർക്കായിത്തീരും. ഞാൻ എന്താണ് പറയുന്നു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവവചന സന്ദേശത്തിൽ കൂടി ഇത് കേൾക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ഒരു ഈ സന്ദേശത്തെ ക്യാരി ചെയ്യുന്ന ഒരു തുരുത്തിയായിട്ട് മാറുന്നില്ല എങ്കിൽ, ആ ഒരു വർക്ക് നമ്മുടെ ഇടയിൽ നടക്കുന്നില്ലെങ്കിൽ, ഈ മെസ്സേജ് ഒരിക്കലും നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പാസ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം പറഞ്ഞത് കൊണ്ട് രണ്ടാം ഭാഗത്തേക്ക് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവസഭ യഥാർത്ഥത്തിൽ ദൈവ കർത്താവിന്റെ ജീവനെ ഉള്ളിൽ വന്ന് കർത്താവിന്റെ ജീവൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയാൽ മാത്രം പോരാ, ഈ സന്ദേശത്തെ ക്യാരി ചെയ്യുന്ന ഒരു ബോഡിയായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യപ്പെടും, ഒരു ദേവാലയമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യപ്പെടും. ആ ദേവാലയത്തിലെ ഓരോ വ്യക്തികൾക്കും ഈ സന്ദേശം യഥാർത്ഥത്തിൽ ക്യാരി ചെയ്യാനായിട്ട് മനസ്സിലാവണം. അങ്ങനെ വരുമ്പോൾ അവർ ഒരുമിച്ച് പണിയപ്പെടുന്ന ആ ഒരു സ്ട്രക്ചറിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ മെസ്സേജ് മുമ്പോട്ട് ക്യാരി ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇതാണ് കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്, അതാണ് അപ്പോസ്തലന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോസ്തലന്മാർ എപ്പോഴും അവരുടെ ഉപദേശത്തിൽ കൂടി ദൈവസഭ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടു. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലുള്ള മെസ്സേജുകളിലേക്ക് അവസാനത്തേക്ക് വന്നപ്പോഴേക്കും കണ്ടു, കാലാകാലങ്ങളിലേക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോഴേക്കും, ഈ അപ്പോസ്തലന്മാർ ബിൽഡ് ചെയ്ത ആ സ്ട്രക്ചർ തന്നെ, ആ ദൈവസഭ തന്നെ ഇന്ന് ഒരു ഓൾഡ് വൈൻ സ്കിന്നായിട്ട് മാറിയിരിക്കുകയാണ്. ആ ക്രൂശന്റെ വചനം നഷ്ടപ്പെട്ടു, ജീവനുള്ള ശരീരമായിരുന്ന ദൈവസഭ ഇന്ന് ഒരു എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഡെഡ് ഓർഗനൈസേഷനായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ആ ഒരു ഡെഡ് ഓർഗനൈസേഷനായിട്ട് ബിൽഡ് ചെയ്തപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ ഈ മെസ്സേജിനെ പാസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ രണ്ടാം ഭാഗത്തും സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നത്? അതൊരു വേസ്റ്റഡ് വർക്കായി തീരും. അതായത് ഈ ഒരു സ്ട്രക്ചറിലേക്ക്, ഈ ഒരു ഓൾഡ് കവനന്റ് സ്ട്രക്ചറിലേക്ക് നമ്മൾ ന്യൂ കവനന്റ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ട്രക്ചർ ബ്രേക്ക് ആവുകയും വീഞ്ഞൊഴുകി പോവുകയാണ് ചെയ്യുന്നത്. അതായത് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മെസ്സേജുകൾ കൂടി എല്ലാം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കേൾക്കുന്ന വ്യക്തികൾ ഇത് യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഈ ഒരു ക്രൂശന്റെ വചനത്തെ ക്യാരി ചെയ്യുന്ന, ഈ പുതിയ ഉടമ്പടിയുടെ സന്ദേശത്തെ ക്യാരി ചെയ്യുന്ന, ഈ സൗണ്ട് ഡോക്ടറിനെ ക്യാരി ചെയ്യുന്ന, ഈ പുതിയ വീഞ്ഞിനെ ക്യാരി ചെയ്യുന്ന തുരുത്തികളായിട്ട് മാറണം. ഇത് കേൾക്കുന്ന വ്യക്തികൾ ഓരോ സ്ഥലങ്ങളിലും പുതിയ നിയമ ദൈവസഭയുടെ മാതൃകയിൽ യഥാർത്ഥത്തിലുള്ള ചർച്ചകളായിട്ട്, യഥാർത്ഥത്തിലുള്ള ബോഡികളായിട്ട് മാറുമ്പോൾ മാത്രമാണ് അവർക്ക് ഈ മെസ്സേജിനെ ക്യാരി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ നമ്മൾക്ക്, ഞാൻ പലപ്പോഴും പല ആൾക്കാരുടെയും പ്രശ്നം, പലരും ചോദിക്കുന്ന പ്രശ്നങ്ങളും സംശയങ്ങളായിട്ട് ചോദിക്കുന്ന കാര്യമാണ്, ഈ മെസ്സേജ് നമ്മൾ വേറെ കുറെ ഇടത്ത് കൊണ്ട് ഒഴിക്കാനായിട്ട് ശ്രമിച്ചാൽ, വേറെ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ പകരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അതൊരിക്കലും അതിന്റെ ഫലമുണ്ടാവുകയില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ കൂടി ഇത് സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കണം. ഞാൻ ഉദാഹരണത്തിലേക്ക് ഡീറ്റെയിലേക്ക് പോകുന്ന, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഈ പുതിയ നിയമ ജീവനെ പറ്റി വെളിപ്പാട് കിട്ടിയിട്ടുള്ളെങ്കിൽ, ഇത് മനസ്സിലാക്കിയിട്ടുള്ള അനേക ദൈവദാസന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ജീവനെ ഈ ഒരു കറക്റ്റ് ഓർഡറിലൊന്നും ആയിരിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവിന്റെ കർത്താവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ പാപസ്വഭാവം മാറ്റപ്പെട്ടു, നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീർന്നുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം അങ്ങനെയായിരുന്നില്ല. അല്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കർത്താവിന്റെ ജീവനെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടവരാണെന്നും യേശു ക്രിസ്തു ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണമെന്നും നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരണമെന്നും പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന അനേക വ്യക്തികൾ ഉണ്ട്. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികൾ അത് പകരാനായിട്ട് ശ്രമിക്കുന്നത് ഒരു പഴയ സ്ട്രക്ചറിലാണ്. കാരണം ഒരു പുതിയ നിയമ ദൈവസഭയെപ്പറ്റി അവർ പഠിപ്പിക്കാതെ ഈ ജീവിതത്തെ പറ്റിയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഈ ദൈവസഭയുടെ, പുതിയ നിയമ ദൈവസഭയുടെ ഈ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ആ ന്യൂ കവനന്റ് ചർച്ചിനെ പറ്റി പഠിപ്പിക്കാതെ ന്യൂ കവനന്റ് ലൈഫിനെ പറ്റി പഠിപ്പിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഡേഞ്ചറാണ് കർത്താവ് പറഞ്ഞത്, വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തിയും പൊളിഞ്ഞു പോകും. അന്നേരം എനിക്കറിയാവുന്ന ഒരു ദേവദാസനുണ്ട്. അദ്ദേഹം വളരെ വളരെ നല്ലൊരു ദേവദാസനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഞാൻ വളരെ പേഴ്സണലി ബഹുമാനിക്കുന്ന ഒരു ദേവദാസനാണ്. 10-30 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു ദേവദാസനാണ്. ഞാൻ എക്സാമ്പിൾസ് പറയുന്നത് മാത്രമേ ഉള്ളൂ. നേരം ഇദ്ദേഹം എപ്പോഴും ഈ പുതിയ നിയമ ജീവിതത്തെ പറ്റി എപ്പോഴും പ്രസംഗിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മാവിന്റെ ഫലങ്ങളുള്ള വ്യക്തിയുമാണ്, എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് വ്യക്തിപരമായിട്ട് ഫെലോഷിപ്പ് കീപ്പ് ചെയ്യുന്നതും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു പുതിയ നിയമ ദൈവസഭയെ പറ്റി കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ് എന്റെ ബോധ്യം. അത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്? അദ്ദേഹം കഴിഞ്ഞ അടുത്തിടയ്ക്ക് ഒരു പ്രസംഗത്തിൽ കൂടി അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാനത് എക്സാമ്പിൾ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അത് വളരെ പോപ്പുലർ ആയിട്ടൊരു കാര്യമാണ്, വളരെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹം പറയാണ് ഈ പെന്തക്കോസ്റ്റ് സഭയുടെ നേതാക്കന്മാർ അവർ ഒരിക്കലും ഈ സെക്യുലർ രാഷ്ട്രീയ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാനായിട്ട് പാടില്ല, നമുക്ക് വേർപാട് അനുഷ്ഠിക്കേണ്ടവരാണ്. അതുകൊണ്ട് പെന്തക്കോസ്റ്റ് സഭയുടെ നേതാക്കന്മാർ അവർ ഒരിക്കലും രാഷ്ട്രീയ, ഇപ്പം കോൺഗ്രസിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റിന്റെ കൂടെ BJP രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് അവർ ഫെലോഷിപ്പ് കൂടാനായിട്ട് പാടില്ല, നമ്മൾ വേർപെട്ട് നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും വേർപെടണമെന്നാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്, നമ്മൾ വേർപാടിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അന്നേരം ഈ ലോകത്തിലുള്ള ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരുമായിട്ട് പെന്തക്കോസ്റ്റ് സഭയുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ നേതാക്കന്മാർ വേർപെടണമെന്ന് പഠിപ്പിക്കുന്ന നല്ല കാര്യമാണ് നമ്മൾ ചിന്തിച്ചേക്കാം അല്ലെ. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അന്നേരം ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ചോദ്യം ചോദിച്ചു, ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞു, ഈ പെന്തക്കോസ്റ്റ് സഭയുടെ ഇല്ലെങ്കിൽ IPC പോലുള്ളൊരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് ആൾക്കാർ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അതിന്റെ നേതൃത്വത്തിൽ ആൾക്കാർ എത്തിപ്പെടുന്നത്, അതിന്റെ ഒരു രീതിയുണ്ട്. ആ രീതി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ രാഷ്ട്രീയക്കാരുടെ ഇലക്ഷനേക്കാൾ അധമമായ രീതിയിലുള്ള ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ കൂടിയാണ് അല്ലെ. ആ മത്സരം എന്ന് പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞു ദൈവഭക്തിയുടെ മർമ്മം ആണ് ദൈവസഭ ക്യാരി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഈ ദൈവസഭ ഭക്തിയുടെ മർമ്മത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു മർമ്മമുണ്ട് ദൈവവചനത്തിൽ എപ്പോഴും പഠിപ്പിക്കുന്നത്, അത് അധർമ്മത്തിന്റെ മർമ്മം എന്നുള്ളതാണ്. ഞാനതിന്റെ വളരെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. അന്നേരം ദൈവഭക്തിയുടെ മർമ്മമാണ് ദൈവസഭ ക്യാരി ചെയ്യേണ്ടതെങ്കിൽ ഈ അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് എന്താണ്? അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെത്താൻ ഉയർത്തുന്ന പിശാചിന്റെ ആറ്റിറ്റ്യൂഡ്. നിന്നെ തന്നെത്താൻ ഉയർത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ നിന്നേക്കാൾ മറ്റവനേക്കാൾ ഞാൻ വലിയവനാണ് എന്ന് പറഞ്ഞ് എന്നെ തന്നെ ഉയർത്തുന്ന ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അധർമ്മത്തിന്റെ മർമ്മമാണ്. അന്നേരം ഞാൻ ഇത്രയും ബ്ലണ്ടായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാണ്. അന്നേരം ആ പെന്തക്കോസ്റ്റ് സഭകളിലെ ഇല്ലെങ്കിൽ സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് ഒരു വ്യക്തി വരുന്നതിന്റെ പ്രിൻസിപ്പൽ ദൈവഭക്തിയുടെ രീതിയിലല്ല, അധർമ്മത്തിന്റെ മർമ്മം വഴിയാണ്. കാരണം പുതിയ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവനെ നമ്മളെക്കാൾ ശ്രേഷ്ഠനെന്നാണ് അല്ലേ. അതിന്റെ നേരെ തിരിച്ചിട്ടാണ്, മറ്റവനേക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ്, എന്നെ തെരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞ് ഏറ്റവും അധമമായ രീതിയിൽ മത്സരത്തിൽ കൂടി എല്ലാ പൊളിറ്റിക്സും കളിച്ചിട്ട് മത്സരത്തിൽ കൂടിയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ഈ സംഘടനയുടെ നേതൃത്വത്തിലെത്തുന്നത്. നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം, നിങ്ങൾക്ക് അതിനോട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എന്നുള്ളത് ചോദിക്കാം. എന്നിട്ട് ഇങ്ങനെ രാഷ്ട്രീയ കളികൾ കളിച്ചിട്ട് അതിന്റെ നേതൃത്വത്തിൽ വരുന്ന വ്യക്തികൾ അവര് ലോകത്തിലെ രാഷ്ട്രീയക്കാരുമായിട്ട് ഒത്തുചേരുന്നതിൽ എന്താണ് പ്രശ്നം അല്ലെ? ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഒരേ സെയിം ബേർഡ്സ് ഫ്ലൈ ടുഗദർ, ഒരേ തൂവൽ പക്ഷികൾ. മലയാളത്തിൽ അതിന്റെ ഒരു ലോക്കൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, കന്നുപോയാൽ കന്നുകൂട്ടത്തിലേ ചേരത്തുള്ളൂ. എന്നാൽ ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് ഈ രാഷ്ട്രീയ കളികൾ കടിച്ച് അധർമ്മത്തിന്റെ മർമ്മം പ്രാക്ടീസ് ചെയ്ത് മുകളിലെത്തുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ വേർപാട് എവിടെയാണ് ഉണ്ടാവേണ്ടത്? വേർപാട് കർത്താവിന്റെ യഥാർത്ഥ മെസ്സേജ് റിസീവ് ചെയ്ത, ദൈവഭക്തിയുടെ മർമ്മം പ്രാക്ടീസ് ചെയ്യുന്ന, പുതിയ നിയമം കവനന്റിന്റെ മെസ്സേജ് മനസ്സിലാക്കിയ വ്യക്തികൾ ഈ രണ്ട് കൂട്ടരിൽ നിന്നും വേർപെടുകയാണ് വേണ്ടത്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വേർപാട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നു അല്ലേ? അന്നേരം ഈ ഈ രാഷ്ട്രീയം കളിക്കുന്ന എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടുന്നതിൽ യാതൊരു തെറ്റുമില്ല, അത് അങ്ങനെ തന്നെ ആവേണ്ടതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവവചനം പഠിപ്പിക്കുന്നത് ഇത്തരം ഈ ബാബിലോണിയൻ സ്ട്രക്ചറിൽ നിന്നും ദൈവമക്കൾ പുറത്തേക്ക് വരികയും യഥാർത്ഥത്തിൽ കർത്താവിന്റെ ശരീരമായിട്ട് അവർ രൂപപ്പെടുകയും കർത്താവിന്റെ ആ തുരുത്തിയായിട്ട് അവർ രൂപാന്തരപ്പെടുകയും അങ്ങനെയുള്ള ദൈവസഭകൾ രൂപാന്തരപ്പെടുകയും ആ ദൈവസഭകൾ കൂടി ഈ പുതിയ നിയമത്തിന്റെ സന്ദേശം മുമ്പോട്ട് കയറിയണമെന്നാണ് ഞാൻ അവർ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ് ചെയ്യുകയും ചെയ്യേണ്ടത്. എന്നാൽ പലപ്പോഴും ആൾക്കാരെന്താണ്, ആത്മാർത്ഥമുള്ള വ്യക്തികൾ തന്നെ, അവരെന്താണ് ചെയ്യുന്നത്? അവർ ഈ ഒരു സ്ട്രക്ചറിലേക്ക് പുതിയ വീഞ്ഞിന്റെ ഉപദേശം പകരാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? സ്ട്രക്ചർ പൊളിയും വീഞ്ഞൊഴുകി പോകും. ഇറ്റ്സ് എ വേസ്റ്റഡ് വർക്ക്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. നേരെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു ജീവൻ ഉണ്ടായിട്ട് നമ്മളൊരു പുതിയ തുരുത്തിയായി തീർന്ന് കർത്താവിന്റെ ജീവൻ നമ്മൾ വന്നിട്ട് അത് മറ്റുള്ളവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പുറത്തേക്ക് ഒഴുകുകയും ഒരു ശരീരമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സന്ദേശം ക്യാരി ചെയ്യുന്ന പുതിയ നിയമ ദൈവസഭകളാണ് ഉണ്ടാവേണ്ടത്. നേരെ പുതിയ നിയമ ദൈവസഭകൾ ആ രീതിയിൽ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഇത്തരം ബാബിലോണിയ സിസ്റ്റങ്ങളിൽ നിന്നും ഇത്തരം പഴയ തുരുത്തുകളിൽ നിന്നും ഇത്തരം സംഘടനകളിൽ നിന്നും പുറത്തു വരികയും കർത്താവിന്റെ ശരീരമായിട്ട് പണിയപ്പെടുകയും ചെയ്യണം. അങ്ങനെ പണിയപ്പെടുന്ന ശരീരത്തിൽ കൂടി കർത്താവിന്റെ പുതിയ നിയമത്തിന്റെ സന്ദേശം, അല്ലെങ്കിൽ ഈ പുതിയ വീഞ്ഞിന്റെ സന്ദേശം, ഈ സൗണ്ട് ഡോക്ടർ അവർക്ക് ക്യാരി ചെയ്യാനായിട്ടും അവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ക്രൂശിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നുള്ള ഈ സംഘടനാ സിസ്റ്റങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ലാതിരുന്നത്. ആദിമസഭയിലെ ദൈവസഭ, ആദിമസഭ അപ്പോസ്തലന്മാരുടെ കാലത്ത് ഈ സന്ദേശവുമായിട്ട് ലോകത്തിലേക്ക് പുറപ്പെടുകയും ലോകത്തെ കീഴ്മേൽ മറക്കുകയും ചെയ്തു. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, എന്റെ വാക്കുകളെ ഞാൻ നിർത്തട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മെസ്സേജുകളിലേക്ക് രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോഴേക്കും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഈ പുതിയ നിയമ ദൈവസഭയുടെ സ്ട്രക്ചറിനെ പറ്റിയും ഇങ്ങനെയാണ് കർത്താവിന്റെ ദൈവസഭ ആയിരിക്കേണ്ടതെന്നുള്ളതും അതിനെപ്പറ്റി പഠിപ്പിച്ച് ഇത്. പക്ഷെ ഇത് മനസ്സിലാക്കാതെ, ഈ കാര്യം മനസ്സിലാക്കാതെ ആ മെസ്സേജ് മാത്രം മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഇത്തരം സംഘടനകളുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവിടെ നമ്മൾ ഈ മെസ്സേജ് പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. കുറച്ച് പ്രയോജനം ഉണ്ടായേക്കാം, പക്ഷെ അൾട്ടിമേറ്റ്ലി അത് ഇറ്റ് ബി വേസ്റ്റഡ് വർക്ക്. അതായത് നമ്മുടെ ഹൃദയത്തിൽ ഈ യഥാർത്ഥത്തിലുള്ള മെസ്സേജ് മനസ്സിലാക്കുന്നതോടുകൂടി നമ്മൾ യഥാർത്ഥത്തിൽ ദൈവസഭയെ പറ്റിയുള്ള കാഴ്ചപ്പാടുണ്ടാവുകയും ചെയ്തിട്ട് യഥാർത്ഥ കർത്താവിന്റെ തുരുത്തികളായി ഓരോ സ്ഥലങ്ങളിലും കർത്താവിന്റെ ജീവനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിലയിൽ തീരാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എന്റെ മെസ്സേജ് ഇത് അടുത്ത ആഴ്ചയും കൂടി നീട്ടുകയാണ്. അടുത്ത ആഴ്ച ആയിരിക്കും ഇതിന്റെ അവസാനത്തെ സന്ദേശം ഇതിന്റെ ഈ സീരീസിലേത്. ചില കാര്യങ്ങൾ കൂടി, ചില കാര്യങ്ങളല്ല, പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ അടുത്ത ആഴ്ചയും കൂടി ക്ലാസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുതിയ ഉടമ്പടിയിലെ ശുശ്രൂഷകന്മാർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൊരിന്ത്യലേഖനത്തിൽ നിന്ന് പറഞ്ഞ കാര്യം ഇതിന്റെ ഇടയ്ക്ക് പറയണം ഞാൻ വിചാരിച്ചിരുന്നു. അതെനിക്ക് പറയാനായിട്ട് സമയം കിട്ടാഞ്ഞുകൊണ്ട് അതുകൂടി ഞാൻ പറഞ്ഞിട്ട് അടുത്ത ആഴ്ച ഞാൻ ക്ലാസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീടും അടുത്ത ആഴ്ചയും നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇന്ന് പറഞ്ഞ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം.
ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു വ്യക്തികളെ വിവേചിക്കുന്ന, ആദ്യ ഭാഗത്ത് പറഞ്ഞില്ലേ, വ്യക്തികളെ വിവേചിക്കുന്ന അവരുടെ ആത്മാവിന്റെ ഫലം വെച്ചിട്ടാണെന്ന് പറഞ്ഞത്.
അതെ.
അതുപോലെ തന്നെ തിരുവെഴുത്ത് ഒരു വ്യക്തിയുടെ ഉപദേശത്തെ തിരുവെഴുത്ത് വെച്ച് വിവേചിക്കണമെന്ന് പറയുന്നു. അപ്പം നമുക്കും ദൈവവചനത്തിന്റെ ഒരു അങ്ങനെ ഉപദേശത്തെ വിവേചിക്കണമെങ്കിൽ ദൈവവചനം ശരിയായ ഒരു ഉപദേശം ഡോക്ടർ നമ്മളും മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അത് മനസ്സിലാക്കാത്ത അറിയാത്ത ഒരാൾക്ക് അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടല്ലേ?
അതെ, അറിയാത്ത ഒരാൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇത് ആരാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ആവശ്യം വരുന്നത്? ഇതിന്റെ ആവശ്യം ശരിക്കും ഒരു എല്ലാ വിശ്വാസികൾക്കും ആ ഒരു രീതിയിലുള്ള ദൈവവചനത്തിലുള്ള പരിജ്ഞാനം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അല്ലെ. അന്നേരം പുതിയതായിട്ട് വരുന്ന വിശ്വാസികൾ, ആത്മീയമായിട്ടുള്ള ശിശുക്കളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഈ ഒരു രീതിയിൽ തിരുവചനം, ദൈവവചനം അതേ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ എല്ലാ വ്യക്തികളുടെ ഉള്ളിലും പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെ പറ്റി ബോധ്യം വരുത്തും. എന്നാൽ തിരുവെഴുത്തുകൾ അവർക്ക് തിരിച്ചറിയാനായിട്ട് ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അന്നേരം അതിന്റെ ആ റെസ്പോൺസിബിലിറ്റി വരുന്നത് ദൈവസഭയുടെ എൽഡേഴ്സിനാണ്. എൽഡേഴ്സ് യഥാർത്ഥത്തിൽ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ടും ദൈവസഭയിൽ പ്രസംഗിക്കുന്ന ആൾക്കാരെ വിവേചിക്കാനായിട്ടും ദൈവസഭയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ആ ഒരു കഴിവുള്ളവരായിരിക്കണം. അവര് ഈ കാര്യത്തിൽ വിവേചനമില്ലാത്തവരായി തീരുമ്പോഴാണ് ദൈവസഭ തെറ്റിപ്പോകുന്നത്. വിശ്വാസികൾക്ക് തിരുവെഴുത്തിലെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ബോധ്യമില്ലെങ്കിൽ പോലും ഒരു ദൈവസഭയുടെ എൽഡേഴ്സിന് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ ആ സഭ പ്രൊട്ടക്ടഡ് ആയിട്ടിരിക്കും. അതല്ലേ പ്രധാന ചോദ്യം?
അതെ അതെ, പൊതുവായി ഇപ്പം ഉപദേശം ശരിയായി മനസ്സിലാക്കാത്ത വ്യക്തികൾക്ക് പാടാണല്ലോ. രണ്ടാമത് പറഞ്ഞ കാര്യം,
അതെ,
തിരുവെഴുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ
അന്നേരം അതാ പറഞ്ഞത്,
ചോദ്യം.
അന്നേരം അത് അങ്ങനെയുള്ളപ്പം ആ റെസ്പോൺസിബിലിറ്റി ദൈവസഭയുടെ എൽഡേഴ്സ് ഏറ്റെടുക്കണം. അവരത് അതിനെ വിവേചിക്കണം. അവരത് തെറ്റാണെങ്കിൽ അത് ദൈവസഭയിൽ അവർ പറഞ്ഞു കൊടുക്കണം, ഈ സഹോദരൻ പറഞ്ഞ കാര്യം തെറ്റാണ്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യമാണെങ്കിലും ദൈവവചനത്തിൽ നിന്ന് വിരുദ്ധമാണെങ്കിൽ, അത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, അത് ആ ചർച്ചിന്റെ എൽഡേഴ്സ് വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം, ഇത് ഈ കാര്യം തെറ്റാണ്, ഇത് ഞങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത്. അത് അതിന്റെ റെസ്പോൺസിബിലിറ്റി ചർച്ചിന്റെ എൽഡേഴ്സിലേക്ക് വരികയാണ് വരുന്നത്.
അതുപോലെ തന്നെ ഇപ്പം ഈ അവസാനം ദൈവസഭയിൽ നിന്നുള്ള ആ ബാബിലോണിയൻ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം അതിനകത്ത് ഇപ്പം എന്റെ ഒരു വാദമല്ല, പക്ഷെ പലരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ ഗ്രൂപ്പുകളിലും ഒരു ഒരു ശേഷിപ്പ് ഉണ്ട്. ആ ശേഷിപ്പിനെയാണ് ഈ പറയുന്ന ദൈവദാസന്മാര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയാ? അപ്പൊ അതിൽ ആ ഒരു ശേഷിപ്പിനെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്.
എല്ലാ ദൈവസഭകളിലും ആ ഒരു ശേഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ വേണ്ടി സേവ് ചെയ്യുന്ന ഒരു ശേഷിപ്പ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇവഞ്ച്വലി അങ്ങനെയുള്ള വ്യക്തികൾ പുറത്തു വരണം. ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണെങ്കിൽ, ഇവഞ്ച്വലി അതിൽ നിന്ന് പുറത്തു വരണം എന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പം കത്തോലിക്ക സഭയിൽ ഒരു ശേഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ പറയാന്ന് വെച്ചു. അവരെടുത്ത് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ ജീവിതം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നല്ലതാണ്, നിങ്ങൾ കർത്താവിനനുസരിച്ച് ജീവിക്കുന്നു, പക്ഷെ ഈ സ്ട്രക്ചർ തെറ്റാണ്, ഇത് ദൈവവചന വിരുദ്ധമാണ്, അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വരണം എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവവചന വിരുദ്ധമായിട്ടുള്ള എല്ലാ സിസ്റ്റത്തിൽ നിന്നും അൾട്ടിമേറ്റ്ലി ദൈവമക്കൾ പുറത്തു വരണം എന്ന് തന്നെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. ആ ശേഷിപ്പായിട്ട് അവിടെ ഇരിക്കുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിത്യജീവൻ നഷ്ടപ്പെടുകയൊന്നുമില്ല, അവർ കർത്താവിന്റെ വരവിൽ പോവുകയൊക്കെ ചെയ്യും. അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കർത്താവിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടത്തില്ല. അതുകൊണ്ട് ദൈവവചന വിരുദ്ധമായിട്ടുള്ള ഏത് സിസ്റ്റമാണെങ്കിലും ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ആ സിസ്റ്റത്തെ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരികയും ദൈവവചന പ്രകാരമായിട്ട് അവർ മാറ്റപ്പെടുകയും ചെയ്യണം എന്ന് തന്നെയാണ് ദൈവം പഠിപ്പിക്കുന്നത്.
മനസ്സിലായി.
ഹലോ ബ്രദറെ, ഈ പിന്നെ ആത്മാവിന്റെ ഫലങ്ങൾ വെച്ച് ഡിസേൺ ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു ആദ്യത്തെ?
അതെ,
അതിന് ഫേക്ക് ആയിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുമല്ലോ. ഇപ്പൊ സ്നേഹം തന്നെ പലതരത്തിലുള്ള സ്നേഹം ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങനെയാ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്?
ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിപ്പം കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുന്ന കാര്യമാണല്ലോ പറയുന്നത്. കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുമ്പോൾ അവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാമെന്ന് പറയുമ്പോൾ, നമുക്ക് ഈ കള്ളപ്രവാചകന്മാർ എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മുടെ സഭകൾ വരുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്? അന്നേരം അങ്ങനെയുള്ള വ്യക്തി നമുക്ക് വ്യക്തിപരമായിട്ട് തിരിച്ചറിയാത്ത യഥാർത്ഥ ജെനുവിൻ ഫലമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ കള്ളത്തരമാണെന്ന് തിരിച്ചറിയാവുന്ന വ്യക്തികളെ നമ്മൾ ദൈവസഭയിലേക്ക് വിളിക്കരുത്. അത്രയേ ഉള്ളൂ. നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇടപെടൽ കൂടി ഒരാളുടെ ഫലം തിരിച്ചറിയാനായിട്ട് കഴിയും. അത് ഫേക്ക് ആണോ അല്ലയോ എന്ന് അങ്ങനെ അല്ലാന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ലല്ലോ അല്ലെ. ഒരു വ്യക്തിയുടെ അടുത്ത് കുറച്ച് നാൾ നമുക്ക് ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയത്തില്ല ആ വ്യക്തിയുടെ ആത്മാവിന്റെ ഫലം ശരിയാണോ അതോ ജഡികനാണോ എന്നുള്ളത്. അന്നേരം അങ്ങനെയുള്ള വ്യക്തികളെ മാത്രമേ നമ്മൾ ദൈവസഭയിലേക്ക് വിളിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയാൻ വയ്യാത്ത ഒരാളെ, ഒരു അയാളെപ്പറ്റി, അയാളുടെ കുടുംബത്തെപ്പറ്റി അറിയത്തില്ല, അയാളുടെ ഭാര്യയെടുത്ത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്ന അറിയത്തില്ല, അയാളുടെ മക്കളെ എങ്ങനെയാണ് വളർത്തിയിരിക്കുന്ന അറിയത്തില്ല, അദ്ദേഹത്തിന്റെ പണത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെയൊന്നും അറിയാൻ വയ്യാത്ത ഒരാളെ നമ്മുടെ സഭയിലേക്ക് വിളിക്കരുത്, നമ്മുടെ സഭയിൽ പ്രസംഗിക്കാനായിട്ട് വിളിക്കരുത്. അതാണ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. അന്നേരം നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇത് പ്രാക്ടിക്കൽ ആയിരുന്നു ആദിമസഭയിൽ, കാരണം ആദിമസഭയിൽ അന്യോന്യം ആൾക്കാർക്ക് തമ്മിൽ അറിയാമായിരുന്നു. അന്നേരം ഇല്ലെങ്കിൽ അവർ ഒരു സഭയിൽ നിന്ന് ഒരു വേറൊരു സഭയിലേക്ക് യഥാർത്ഥത്തിൽ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് അറിയാവുന്നവർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ ചെയ്തത്. ഇന്നത്തെ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഒരിടത്തു നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിസ എടുത്തുകൊണ്ട് ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് പ്രോഗ്രാം എനിക്ക് പ്രസംഗിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഡയറക്റ്റ്ലി തന്നെ അവരെ റിജക്ട് ചെയ്യാം, അങ്ങനെയുള്ളവരെ വിളിക്കുകയും ചെയ്യും. അന്നേരം ആത്മാവിന്റെ ഫലം ചെക്ക് ചെയ്യാൻ പറ്റുന്നവരെ മാത്രമേ നമ്മൾ വിളിക്കാൻ പാടുള്ളൂ നമ്മുടെ ദൈവസഭകളിലേക്ക് പഠിപ്പിക്കാനായിട്ടും പ്രസംഗിക്കാനായിട്ടും.
ഓക്കെ, ക്ലിയർ ആണ്.